نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഒടുവിലായി സൃഷ്ടിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് അത്ഭുതമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്രത്തുകൾ ചർച്ച ചെയ്യിപ്പിക്കുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ് അനുസരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടി മനുഷ്യരാണ്. മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ ജിന്നുകളില്ലേ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ച് നാം പറയുന്ന വിഷയങ്ങളെല്ലാം ജിന്നുകൾക്കും ബാധകമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പിന്നെ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ജിന്നുകളുടെ കാര്യം പറയേണ്ടതില്ല, ജിന്നുകളോട് സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ കാര്യം പറയേണ്ടതില്ല. ജിന്നുകളോടും മനുഷ്യരോടും സംസാരിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് തന്നെയാണ്. റിസാലത്ത് തങ്ങളുടേതാണ്, ജിന്നുകൾക്കായാലും മനുഷ്യർക്കായാലും. അപ്പം മനുഷ്യരോട് ദീൻ പറഞ്ഞു കൊടുക്കേണ്ടതും മുഹമ്മദീ റിസാലത്ത് അനുസരിച്ചാണ്. മനുഷ്യരോട് ദീൻ പറയേണ്ടതും മുഹമ്മദീ റിസാലത്ത് അനുസരിച്ചാണ്. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ജിന്നുകളും കൂടി ഇല്ലേ എന്ന് മനുഷ്യർ ചോദിക്കേണ്ടതില്ല. കാരണം ജിന്നുകളുടെ നിയമങ്ങളൊന്നും മനുഷ്യർക്ക് ബാധകമല്ല, മനുഷ്യരുടെ നിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമല്ല. മൊത്തത്തിൽ രണ്ടു കൂട്ടക്കാർക്കും ഉള്ളത്, അതായത് അവരോട് അവരവരോട് മാത്രം പറയുകയും അവരവർ മാത്രം മനസ്സിലാക്കുകയും ചെയ്യുക. ദിനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്, സലഫുകളുടെ കാഴ്ചപ്പാട് അതാണ് ഈ വിഷയത്തിൽ. മനുഷ്യരിൽ നിന്ന് നിയമത്തിന്റെ കാര്യത്തിൽ ഒട്ടും ഭിന്നമല്ല ജിന്നുകൾ. സൃഷ്ടിപ്പിന്റെ കാര്യത്തിലോ അസ്തിത്വത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ആദർശത്തിന്റെ കാര്യ അവരുടെ ആവശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. മനുഷ്യന്റെ ഭക്ഷണമല്ല ജിന്നിന്റെ ഭക്ഷണം. അപ്പം ഭക്ഷണവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ ഫിക്ഹ് ആയിരിക്കൂല ജിന്നിന്റെ ഫിക്ഹ്. മനുഷ്യർ കുടിക്കുന്നതായിരിക്കൂല ചിലപ്പം ജിന്നുകൾ കുടിക്കുന്നുണ്ടാവുക. അപ്പൊ കുടിക്കുന്ന വിഷയത്തിൽ ജിന്നുകളുടെ ഫിക്കും മനുഷ്യരുടെ ഫിക്കും വ്യത്യസ്തമായിരിക്കും. ഔറത്ത് ജിന്നുകൾക്കും മനുഷ്യർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ജിന്നുകൾ ഔറത്ത് മറക്കുന്ന ഫിക്ക് ആയിരിക്കില്ല, മനുഷ്യർക്ക് ഔറത്ത് മറക്കാനുള്ള ഫിക്ക് വ്യത്യസ്തമാണ്. കല്യാണം രണ്ടുപേർക്കും തുല്യമാണ്, പക്ഷെ മനുഷ്യൻ കല്യാണം കഴിക്കുന്ന രീതിയിലായിരിക്കില്ല ജിന്ന് കല്യാണം കഴിക്കുന്നുണ്ടാവുക. അവിടെ നമുക്ക് ആവശ്യം ഇപ്പൊ ചർച്ച ചെയ്യണ്ട, ഇതൊരു പ്രത്യേക വിഭാഗമാണ്. മൊത്തത്തിൽ എന്ത് മനസ്സിലാക്കണം നാം ജിന്നുകളെ സംബന്ധിച്ച്? മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി, ജിന്ന് എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രത്യുൽപാദനം, ജിന്ന് എന്ന സൃഷ്ടിയുടെ പ്രത്യുൽപാദനം, ഈ രണ്ട് കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാര് മുഖേന നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥിതികൾ ഇതെല്ലാവർക്കും മൊത്തത്തിൽ ബാധകമാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. എന്തുകൊണ്ടാണത്? ഇൻസിലേക്കും ജിന്നിലേക്കും നിയോഗിക്കപ്പെട്ടത് ഇൻസായ പ്രവാചകനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻസ ബശറ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ജിന്നുകളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആ പ്രവാചകൻ തന്നെയാണ്. ജിന്നുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചത് പ്രവാചകനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്നുകൾക്കിടയിലുള്ള സംശയ നിവാരണം ഇൻസുകളിലുള്ള ഉലമാക്കളുമായിട്ടാണ് ചർച്ച ചെയ്യാറ്. ഇൻസുകളിലുള്ള ഉലമാക്കളുമായിട്ടാണ് ജിന്നുകൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറ്, പരിഹാരം കാണാറും. അങ്ങനെ തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും, ഈ കാലഘട്ടത്തിലും. അപ്പൊ നമുക്ക് പരിചയമില്ലാത്തൊരു ലോകമായതുകൊണ്ട് ഈ പരിചയമുള്ളതിനെ മാത്രം അംഗീകരിക്കുകയും പരിചയമില്ലാത്തതിനെ തള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് വർത്തമാനകാല മനുഷ്യർ. അത് മനുഷ്യന്റെ പൂർണ്ണതയല്ല, അപൂർണതയാണ്. മനസ്സിലായതിനെ മാത്രം ഉൾക്കൊള്ളുകയും അല്ലാത്തതിനെ തള്ളുകയും ചെയ്യുന്നത് മനുഷ്യന്റെ അപൂർണതയാണ്, പൂർണ്ണതയല്ല. പൂർണ്ണത എന്താണ്? മനസ്സിലായത് അംഗീകരിക്കുകയും മനസ്സിലാകാത്തത് പലതും അപ്പുറത്തുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കലുമാണ് മനുഷ്യന്റെ പൂർണ്ണത. ഇൻസാനിയത്തിന്റെ പൂർണ്ണത അതാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള വിഷയങ്ങളെല്ലാം ജിന്നുകൾക്ക് ബാധകമാണ് എന്ന് ചിന്തിച്ചാൽ മതി. നിയമപരമായ വശങ്ങൾ ഫിഖിന്റെ ഉലമാക്കൾ, ഫുഖഹാക്കൾ വളരെ വളരെ ലളിതമായ രീതിയിൽ അക്കാര്യം നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്തെല്ലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? വളരെ കൂളായിട്ടാ പറഞ്ഞത്, ജിന്നായ ആണ് മനുഷ്യനായ പെണ്ണിനെ കെട്ടാൽ കുഫു വെക്കുകയില്ല എന്ന്. ഫുഖഹാക്കൾ വളരെ കൂളായിട്ടാ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് അതിശയം തോന്നുന്നത് എന്താ? നമുക്ക് അറിയാത്തതിനെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിശയം തോന്നുന്നത്. ഫുഖഹാക്കൾക്ക് അതിലൊന്നും അതിശയമില്ല. കാരണം ഫുഖഹാക്കൾ ഇൻസാനിയത്തിന്റെ പൂർണ്ണത അന്വേഷിക്കുന്നവരാണ്. അവരെപ്പോഴും നമുക്കറിയുന്നതിനും അപ്പുറത്ത് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളോ എനക്കറിയുന്നത് മാത്രമാണ് അറിവ്, അതിനപ്പുറത്ത് വേറെ അറിവില്ലാതെ ചിന്തിക്കുന്നവരാണ്. വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഫിഖിന്റെ കിതാബിൽ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു, ഒരു ജിന്നായ പുരുഷൻ മനുഷ്യനായ പെണ്ണിനെ കെട്ടാൻ പറ്റുമോ, കെട്ടിച്ചുകൊടുക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ ഒരു ജിന്നായ പെണ്ണിനെ മനുഷ്യനായ ആണിന് കെട്ടാമെ മസല പറയുമ്പോ നമ്മളെന്താ പറയാ? ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ചെയ്യുന്നു. ആര് പറഞ്ഞ ആവശ്യമില്ലാത്തതാണെന്ന്? ആവശ്യമില്ലാത്തത് നമ്മൾ പറയുന്നത് നമുക്ക് അതിനെ പറ്റി ഇൽമില്ലാത്തത് കൊണ്ടല്ലേ. അന്നാ സഹിദാവും ആ ജഹിലു ഇമാം ഹസ്സാൻ അഹമ്മദ് പറഞ്ഞ പോലെ നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം തള്ളുക എന്നുള്ള രീതി വന്നപ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്തതൊന്നുമല്ല, ആവശ്യമുള്ളത് തന്നെയാണ്. ഫുഖഹാക്കൾ പറഞ്ഞ പല വിഷയങ്ങളും എന്തൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് നമ്മൾ തള്ളാറുണ്ട്. നമ്മുടെ വിവരക്കേടാണത്, നമ്മുടെ ജഹാലത്താണത്, നമുക്കതിനെ പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതകരമായി സൃഷ്ടിക്കുകയും വളരെ പ്രത്യേകമായ പരിഗണന നൽകുകയും ചെയ്തൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. എന്താണ് മനുഷ്യർക്കുള്ള പ്രത്യേകത? മനുഷ്യൻ അള്ളാഹുവിനെ അറിഞ്ഞനുസരിക്കുന്നു. മനുഷ്യരല്ലാത്ത സൃഷ്ടികൾ അറിയുക എന്ന വിശേഷണത്തിനപ്പുറത്ത് അനുസരിക്കുക മാത്രം ചെയ്യുന്നു. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ മുഴുവനും അള്ളാഹിനെ അനുസരിക്കുന്നു. എങ്ങനെ അനുസരിക്കുന്നു? അള്ളാഹുവിനെ അറിയുക എന്ന ഉത്തരവാദിത്തം അവർക്കില്ല. അതുകൊണ്ട് അവരിലേക്ക് പ്രവാചകന്മാരില്ല, അതുകൊണ്ട് അവരിലേക്ക് കിതാബുകൾ ഇറക്കപ്പെട്ടിട്ടില്ല. കാബീലിന് അനുസരണം പഠിപ്പിക്കാൻ അള്ളാഹു തആല നിയോഗിച്ചത് കാക്കയെ അല്ലേ? കാക്ക മലപ്പുറം കാക്കയല്ല, സാധാരണ കാക്ക, പക്ഷി. അപ്പൊ അത്രയും പഴക്കമുണ്ടോ കാക്കക്ക്? ഉണ്ടെന്നില്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ ഫ്രഷ് സൃഷ്ടിയാണെന്ന്. ബാക്കിയുള്ളതെല്ലാം പുരാതന സൃഷ്ടികളാണ്. ഈച്ച മുതൽ കൊതുക് മുതൽ എല്ലാം മനുഷ്യനേക്കാൾ പ്രായമുള്ള ജീവജാലങ്ങളാണ്. മനുഷ്യൻ സൃഷ്ടികളെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ പ്രായമുള്ളവരും സൃഷ്ടികളെ കൂട്ടത്തിൽ ഫ്രഷും ആണ് മനുഷ്യൻ. വളരെ പ്രായം കുറഞ്ഞൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനേക്കാൾ പ്രായം കുറഞ്ഞ സൃഷ്ടി ലോകത്തുണ്ടോ എന്ന കാര്യത്തിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അഭിപ്രായവ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് ശേഷം വേറെ സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ക്ലോണിങ് പോലെയുള്ള സൃഷ്ടി സംവിധാനങ്ങൾ ശാസ്ത്ര ലോകത്ത് വികസിപ്പിച്ചെടുത്തേക്കാം. അത് നമ്മുടെ ഒരു സൃഷ്ടി സമൂഹം എന്ന് പറയണ്ട. അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ച വസ്തുക്കളെ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടെ അറിവുകൾ വികസിപ്പിച്ചെടുക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി ക്ലോണിങ്ങിനെ പറ്റിയും മറ്റൊക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കുകയും അവകൾക്ക് നിലനിന്നു പോകാൻ ആവശ്യമായ ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും അവകളുടെ പ്രത്യുൽപാദനത്തിനും അത് അവകളുടെ വംശ നിലനിൽപ്പിനും ആവശ്യമുള്ള സകല ഏർപ്പാടുകളും ഭൂമിയിലും ഭൂമിക്കപ്പുറത്തുള്ള മേഖലകളിലും ഉണ്ടാക്കി വെച്ച് അവസാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാറ്റിൻ്റെയും ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്കൊന്നും ഇപ്പം പഠനം ശരിയാവുമല്ലോ. അതൊക്കെ ചർച്ചകൾ ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഖുർആനും സുന്നത്തും വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. നാം നമ്മുടെ അഭിപ്രായങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചോ നമ്മുടെ ചിന്തക്കനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തക്ക് മനസ്സിലാകുന്നത് എന്താണോ അത് വെച്ചിട്ടോ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ദീനുൽ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളൊന്നില്ല. ദീനുൽ ഇസ്ലാമിനെ അത് പൂർണ്ണമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ അർത്ഥ തലങ്ങളിലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിയത്ത് പരിചയപ്പെടുത്തി തരുന്നതിന് മുമ്പേ ഇൻസാനിയത്ത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി തന്നെയാണ്. അതൊരു ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ രണ്ടാമത്തെ സൂറത്താണ്, വലിയ സൂറത്തിൽ ആദ്യത്തേതും ഫാത്തിഹയ്ക്ക് ശേഷം. സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? അല്ലാഹു തആല സൂറത്തിന് പേരിട്ടിരിക്കുന്നത് ബഖറ എന്നാണ്. അൽ ബഖറ, പശു. എന്താണ് കാര്യം? അള്ളാഹു തആലക്ക് ഹിക്മത്തുണ്ട്. അവൻ ഹിക്മത്തുള്ളവനാണ്. അവൻ്റെ ഹിക്മത്ത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അവൻ്റെ ഹിക്മത്ത് അറിഞ്ഞ് അറിവ് നൽകിയവർ പറഞ്ഞു തന്ന ഇൽമുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി ചർച്ച ചെയ്ത സൂറത്തുൻ നംലാണ്. എന്താണ് പേര്? നംല്, ഉറുമ്പ്. ഉറുമ്പിന്റെ പേരിൽ ഒരു സുദീർഘമായ സൂറത്ത് അല്ലേ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത സൂറത്താണ് സൂറത്തുൻ നഹൽ. തേനീച്ചയാണ് സംസാര വിഷയം. പേരിട്ടത് തേനീച്ച എന്ന്. എന്താ കാര്യം? പിന്നൊരു ജീവിയാണ് അങ്കബൂത്ത്, ചലന്തി. എന്തിനാ അങ്ങനെ ഒരു പേര്? എന്നിട്ട് അവസാനം അള്ളാഹു തആല 114-ാമത്തെ സൂറത്തിന് പേരിട്ടു. എന്താ പേര്? 114-ാമത്തെ സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൻ നാസ്. ഏയ്, എന്താണ് തത്വമാണത്? എന്താ ആലോചിക്കാത്തത്? പശുവിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനിച്ചത് എവിടെയാണ്? മനുഷ്യരിൽ. ഇതൊക്കെ വലിയ കാര്യങ്ങൾ. പശു മുതൽ, ഉറുമ്പ് മുതൽ, ചലന്തി മുതൽ, തേനീച്ച മുതൽ, സകല കാര്യങ്ങളും പറഞ്ഞു തീർന്നതിന് ശേഷം അവസാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് അവസാനിപ്പിച്ചത് ഖുർആൻ സൂറത്തുൻ നാസ്. പിന്നെ കിതാബ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടോ? ഖുർആനു ശേഷം പറഞ്ഞ കിതാബ് ഇറങ്ങിയിട്ടുണ്ടോ? അപ്പൊ ലാസ്റ്റ് വിഷയം നാസ്. എല്ലാം കൂടി കാച്ചി കുറുക്കി അള്ളാഹു തആല ആരെ കൈ കൊടുക്കണ? മനുഷ്യന്റെ. ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അനുസരണം പഠിപ്പിക്കുകയാണ് വിശാലമായ പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട്. വിശാലമായ പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് മനുഷ്യന് അനുസരണം പഠിപ്പിക്കുകയാണ്. കാരണം പഠിച്ചിട്ട് തന്നെ അനുസരിക്കണം മനുഷ്യൻ. അന്ധമായി മൃഗങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ സസ്യലതാദികളെപ്പോലെയോ അനുസരണം അള്ളാഹു തആല മനുഷ്യർക്ക് വെച്ചിട്ടില്ല. എല്ലാ ജീവജാലങ്ങളും ജനിച്ച് വീഴുമ്പോൾ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നു. മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ അനുസരിക്കുന്നില്ല, പ്രായപൂർത്തി എത്തിയിട്ടാണ് അനുസരിക്കുന്നത് അല്ലേ. മനുഷ്യനെപ്പോഴാണ് അള്ളാഹിനെ അനുസരിക്കേണ്ടത്? എപ്പോഴാണ് നിർബന്ധമാകുന്നത്? പ്രായപൂർത്തി എത്തി. ചരിത്രത്തിൽ മനുഷ്യർക്കല്ലാതെ പ്രായപൂർത്തി എത്തിയിട്ട് അനുസരിക്കുക എന്നുള്ള രീതി മനുഷ്യരല്ലാത്ത ഒരു ജീവിക്കും അത് നിർത്തിവാക്കിയിട്ടില്ല. ജനിച്ച് വീഴുമ്പോൾ തന്നെ അള്ളാഹിനെ അനുസരിക്കുന്ന രീതിയിലാണ് അള്ളാഹു തആല മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല, പ്രായപൂർത്തി എത്തുന്നതുവരെ കാത്തിരിക്കുന്നു അള്ളാഹു തആല. പ്രായപൂർത്തി എത്തിയതിന് ശേഷമാണ് മനുഷ്യന്റെ മേൽ അനുസരണത്തെ നിർബന്ധമാക്കുന്നത്. പ്രായപൂർത്തി എത്തുന്നതുവരെയോ മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തിൽ, പ്രായപൂർത്തി എത്തുന്നതുവരെ മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തിൽ. അതുകൊണ്ടാണ് കുട്ടിപ്രായത്തിൽ തന്നെ മക്കളെ മുതലാക്കിക്കൊള്ളണമെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കാൻ കാരണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അവരിൽ നിന്ന് കിട്ടാനില്ല. അവർ ഗൾഫിൽ വന്ന് സമ്പാദിച്ചാൽ ഡ്രാഫ്റ്റ് കിട്ടും ചിലപ്പോൾ, മക്കളെ വകയെ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് മക്കളെ കൊണ്ടുള്ള ലാഭങ്ങൾ മുഴുവനും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉപയോഗിച്ചോളണം. മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബഇഇ സിനീൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രി സിനീൻ. മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. എത്ര വയസ്സായാൽ? 7 വയസ്സായാൽ. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നല്ല വേദനയുള്ള അടി കൊടുക്കണം. എത്ര വയസ്സായ? 10 വയസ്സായ. പഠിപ്പിക്കുന്ന ആരാ? പഠിപ്പിക്കാൻ യോഗ്യതയുള്ള പ്രവാചകനാണ്. അതിന് പിന്നെ മനഃശാസ്ത്രവും സൈക്കോളജിയും കുന്തവും നോക്കിയാൽ സംഗതി നടക്കില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്നാണ് ഹഖ്. ചിലപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞേക്കാമേ 15 വയസ്സുവരെ അടിക്കാനും പാടില്ല, വടി കാണിക്കാനും പാടില്ല, തൊടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ വളർന്നോളും പുള്ളത്. അങ്ങനെയൊന്നും പുള്ളത് വളർത്തിയാൽ ശരിയാവില്ല. അല്ലർബുലിൽ വലതി കൽമത്തരി ലിസറെ, കുട്ടികളെ അടിക്കൽ കൃഷിക്ക് വെള്ളം പോലെയാണ്. ഇതാ സാദ ഹലക് വൈദതാ കസുറ ഹലക് വൈദാ കല്ല ഹലക്. കൃഷിയിൽ വെള്ളം കൂടിയാലും കൃഷി നശിക്കും, കൃഷിക്ക് വെള്ളം കുറഞ്ഞാലും കൃഷി നശിക്കും. ഇതേപോലെ പിള്ളേർക്ക് ഇടക്കിടക്ക് ചൂട് കൊടുത്തിട്ടില്ലെങ്കിലും പിള്ളേർ നശിച്ചു പോവും, ചൂട് കൂടിപ്പോയാലും പിള്ളേർ നശിച്ചു പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിസ്കാരം 7-ാമത്തെ വയസ്സ് മുതൽ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? മാതാപിതാക്കൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രായപൂർത്തി വകതിരിവുണ്ടായതിന് ശേഷം കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ റെക്കോർഡാക്കുന്നത് ആരുടെ കിതാബിലായിരിക്കും? മാതാപിതാക്കളെ കിതാബിലായിരിക്കും. അപ്പൊ ബുദ്ധി പറ്റിയ കാലം മുതലേ സിനിമ കാണാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ തൗഫീഖിലൂടെ നല്ല ലാഭം ഉണ്ടാവും നാളെ ആഖിറത്തിലേക്ക്. നല്ലൊരു ഫ്ലാറ്റ് ടിവിയും വാങ്ങിക്കൊടുത്ത് പിള്ളേരെ റൂമിലിട്ട് കൂട്ടി താക്കോലും കിസിലിട്ട് ജോലിക്ക് പോവുകയല്ലേ? അങ്ങനെ വൈകുന്നേരം ഉപ്പ വരുന്നത് വരെയും ജോലി എന്താ പിള്ളേർക്ക്? സിനിമ കണ്ടോണ്ടിരിക്കല്. നല്ല കൂലി കിട്ടും. കിതാബ് നിറച്ചോ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും നാളെ ആഖിറത്തിലെത്തിയാൽ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി തന്നത് ദീനാണ്. ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളുടെ മേൽ നിയന്ത്രണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥിതിയാണ് ദീൻ. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനെ ഉപയോഗിച്ച് പറഞ്ഞു തന്ന വിഷയങ്ങളാണ് നമുക്ക് ദീൻ. അല്ലാത്തതൊന്നും ദീനാണെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ ഗവേഷണം, നമ്മുടെ ആലോചന, ഇതൊന്നും ദീനാണെന്ന് പറയാൻ പറ്റുകയില്ല. ദീനിനോട് യോജിച്ചതാണെങ്കിൽ അത് ദീനാൻ, അല്ലെങ്കിൽ അത് മർദൂദാണ്, റദ്ദാണ്, തള്ളേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയുണ്ട് നമുക്ക് അനുസരണം പഠിപ്പിക്കാൻ, എന്നിട്ട് നമ്മൾ അനുസരിപ്പിക്കാൻ. അതിന് തെളിവാണ് അള്ളാഹു തആല ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ആദ്യത്തെ മനുഷ്യനെ തന്നെ മനുഷ്യരല്ലാത്ത ജീവിയെ വെച്ചിട്ടാണ് അനുസരണം പഠിപ്പിച്ചത്. ശരീഅത്ത് 6 എണ്ണമാണ്. അതിൽ 1-ാമത്തെ ശരീഅത്ത് ആദമീ ശരീഅത്താണ്. 2-ാമത്തെ ശരീഅത്ത് നൂഹി ശരീഅത്താണ്. 3-ാമത്തെ ശരീഅത്ത് ഇബ്രാഹിമി ശരീഅത്താണ്. 4-ാമത്തെ ശരീഅത്ത് മൂസ ശരീഅത്താണ്. 5 ഈസ ശരീഅത്ത്. 6 മുഹമ്മദി ശരീഅത്ത്. ആകെ 6 ശരീഅത്തുകളാണ് അള്ളാഹു തആല മനുഷ്യർക്ക് തർത്തീബാക്കി കൊടുത്തത്. ഇതിൽ മുഹമ്മദി ശരീഅത്ത് നടപ്പിൽ വന്നതോടുകൂടി ബാക്കി ശരീഅത്ത് തള്ളപ്പെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉടലോട് ഇറങ്ങി വന്നു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറയുകയാണ്, ഞാൻ തൗറാത്ത് ഇറക്കപ്പെട്ട പ്രവാചകൻ മൂസയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രശ്നമില്ല. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് ദുർബലപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട്. ഏതോടുകൂടി? മുഹമ്മദി റിസാലത്തിന്റെ വരവോടുകൂടി. അതുകൊണ്ട് ഞാൻ മൂസയാണ് എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രശ്നമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചിട്ട് മൂസ നബിയും ജീവിച്ചോളണം അഥവാ വന്നാൽ. നാളെ ഒരു നാൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും, തീർച്ചയായിട്ടും വരും. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റിയൊന്നും നമ്മൾ ഗവേഷണം ചെയ്യാൻ മെനക്കലണ്ട, അത് കുഫറാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ നമ്മളെ വക ഗവേഷണമൊന്നും ചെയ്യേണ്ടത് കുഫറാണ്. ഇസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും എന്ന് പറഞ്ഞാൽ വരും തന്നെ, അവനെ ചിന്തിച്ച് ഗവേഷണം ചെയ്തിട്ട് എങ്ങനെയാ വരിക ആകാശത്തിൽ, എങ്ങനെയാ ജീവിക്കില്ല. അള്ളാഹുവിനെ അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കണം? ബിലാ തംസീലിൻ വലാ തഖീഫിൻ വലാ തഅ്തീലിൻ വലാ തബ്ദീലിൻ വലാ തഹരീഫിൻ, അങ്ങനെ അംഗീകരിക്കണം. എന്നാലേ ഈമാനാവുള്ളൂ. അള്ളാഹുവിനെ അംഗീകരിക്കണം എങ്ങനെ? ബിലാ തഖീഫിൻ, എങ്ങനെ എന്ന് ചോദിക്കാതെ അംഗീകരിക്കണം. കൈഫ എന്ന് ചോദിക്കാതെ അള്ളാഹുവിനെ അംഗീകരിക്കണം. വലാ തംസീലിൻ, ഏതുപോലെ എന്ന് ചോദിക്കാതെ അംഗീകരിക്കണം. ഏതുപോലെ എന്ന് ചോദിക്കാതെ അള്ളാഹുവിനെ അംഗീകരിക്കണം. മസലില്ല, ലൈസ കമിസിലി ഷയ്ഉൻ. അതുകൊണ്ട് ഏതുപോലെ എന്ന് വന്നിട്ട് അള്ളാഹുവിനെ മനസ്സാക്കി കൊടുക്കാൻ മെനക്കെടണ്ട. ചില ആൾക്കാർ അള്ളാഹു പറഞ്ഞ വാക്കിനെ തെളിയിക്കാൻ കുമാരനാശാൻ പറഞ്ഞ വാക്ക് കടം വാങ്ങാറുണ്ട്. അത് വീടുന്നില്ലെങ്കിൽ പിന്നെന്താണത്? മുസ്ലിയാക്കന്മാരെല്ലാം രാമായണം പഠിച്ചുകൊണ്ട് നടക്കുക. എന്തെന്നറിയോ, ഖുർആൻ സ്ഥാപിക്കാൻ ഇന്നാലില്ലാഹിറാജിയും ഖാലിക്കിന്റെ കരിമത്തുകൾ സ്ഥാപിക്കാൻ മഹ്ലൂക്കാത്തിന്റെ കരിമത്തുകൾ ഉപയോഗിക്കലോ. ഇന്നാർസൽനാക്കില്ലാറഹ്മത്തല്ലാലമീൻ, സർവ്വലോകത്തിന്റെ കരുണയായിട്ടല്ലാതെ പ്രവാചകരെ നിങ്ങളെ ഞാൻ അയച്ചിട്ടില്ല. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് ശരിയാണ്, സോക്രട്ടീസും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ ബർണാർഷ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബർണാർഷ പറഞ്ഞ വാക്ക് ആയത്ത് പഠിക്കും പോലെ പഠിച്ചിട്ട് പറയാ ഉമ്മത്തോട്. എന്താണറിയോ, അള്ളാഹുന്റെ റസൂൽ റഹ്മത്താണ് സ്ഥാപിക്കാൻ ബർണാഷാന്റെ വാക്ക് തെളിവ്. എന്ന് വെച്ചാൽ ഖാലിക്കിന്റെ വാക്ക് ശരിയാണെന്ന് സ്ഥാപിക്കാൻ മഹ്ലൂക്കിന്റെ വാക്ക് ഷായിദ്. അങ്ങനൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ ചിന്തിക്കണോ? അതിന് ഗവേഷണം എന്ന് പറയോ? അതിന് ചിന്ത എന്ന് പറയോ? അതിന് ഹിസ്റ്റീരിയ എന്നാ പറയാ. കുറച്ചും കൂടി കടത്തി പറഞ്ഞ മാസ് ഹിസ്റ്റീരിയ, കൂട്ടപ്പേരാണ്. വെള്ളം തൊട്ട് കുടിക്കും. പിന്നെങ്ങനെയായിരിക്കണം അള്ളാഹു അംഗീകരിക്കേണ്ടത്? വലാ തബ്ദീലിൻ, അള്ളാഹു തആല പറഞ്ഞ ഒന്നിനെ വേറെ ഒന്നുമായിട്ട് മാറ്റിയിട്ട് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു. അത് ശാസ്ത്ര ഭാഷ എന്നുമായിട്ട് അങ്ങനെ ഒരു ഭാഷയൊന്നുമില്ല. അള്ളാന്റെ വാക്കിനുണ്ടോ? ഇല്ല. അള്ളാന്റെ വാക്കിന് അള്ളാന്റെ ഭാഷ. കലാമുള്ളാക്ക് തെളിവ് കലാമുള്ള, കലാമുള്ളാക്ക് തെളിവ് കലാമുള്ള. അള്ളാന്റെ വാക്കിന് തെളിവ് അള്ളാന്റെ വാക്ക്. അതിന് പിന്നെ വേറെ ശാസ്ത്ര ഭാഷയൊന്നുമില്ല. ശാസ്ത്ര ഭാഷയിൽ അള്ളാഹുവിന്റെ വാക്ക് തെളിയിക്കാൻ മെനക്കരണ്ട. ഏ അവന്തെല്ലോ മാറ്റി പറയേണ്ടി വരും. അരിജാലു കവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടവരാണ്. ആണ് ഈ കാലഘട്ടത്തിലും ആണോ മോലീ സാഹേബേ? ആണ്. എന്താ സംശയം? അങ്ങനെ പറയുമ്പോ ഒരു ഒരു അടിച്ചമർത്തൽ വരുന്നില്ലേ? ആര് പറഞ്ഞ അടിച്ചമർത്തലാണെന്ന്? അള്ളാഹു തആല അവൻ സൃഷ്ടിച്ച സൃഷ്ടിയെ പറ്റി പറയുന്നു, അങ്ങനെ മതിയെന്ന്. നമ്മൾ ഇതേ അങ്ങനെ പോരാ. വലിദ് ജാലി അരേഹിന്ന ദർജത്തുൻ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ദർജയുണ്ട്. പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട്, പെണ്ണുങ്ങൾക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ട്. ആരെ ഉത്തരവാദി? രോഗമുള്ള ഹൃദയമാണ് ഉത്തരവാദി. വേറെ അള്ളാഹുവിന്റെ ഉത്തരവാദി. നമ്മുടെ ഹൃദയം രോഗം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് 50-50 ആക്കാൻ മെനക്കെടുക. നമ്മൾ ആണിനെയും പെണ്ണിനെയും അല്ലേ, ആണും പെണ്ണും 50-50 ആണെന്ന്. അതുകൊണ്ട് ആൺ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പെണ്ണും ചെയ്യണം. നടക്കോ? നടക്കോ? നിയമപ്രകാരം നടക്കുമോ സൃഷ്ടിപ്രകാരം നടക്കുമോ? രണ്ട് രീതിയും നടക്കൂല. ഖൽഖ് കൊണ്ടും നടക്കുകയില്ല, ദീനു കൊണ്ടും നടക്കുകയില്ല. എന്നിട്ടും നാം അത് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയുണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ആദമിന്റെ മക്കൾക്ക് 6 ദർജകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. 6 ദർജകൾ, അതിൽ 5 എണ്ണം പുരുഷന്മാർക്കും 1 സ്ത്രീകൾക്കും. ആ 1 മതി ഈ 5 എണ്ണത്തിന്റെയും ലാഭം നേടാൻ. സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ 5 എണ്ണത്തിന്റെ ലാഭം നേടാൻ സ്ത്രീകൾക്ക് ആ 1 മതി. എന്താണത്? നുബുവത്ത്. പുരുഷന്മാർക്കേ ഉള്ളൂ, സ്ത്രീകൾക്കുണ്ടോ? എന്താ ഇല്ലാന്ന് പറയാൻ മടിയുണ്ടോ? ഏ അള്ളാഹു തആല പുരുഷ സ്ത്രീകൾക്ക് നുബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ചില ആൾക്കാർക്ക് ചെറിയ മടിയാണ്. അതിനെ പെണ്ണുങ്ങൾ കൊച്ചായി പോകില്ല എന്തോ അങ്ങനെ പറയുമ്പോ പെണ്ണുങ്ങളെ കൊച്ചാക്കാൻ പറ്റൂല. പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ തന്നെ ആയിരിക്കണം. അപ്പൊ അള്ളാഹു തആല 124,000 നബിമാരെ ഇറക്കി, ഒരൊറ്റ ഒരു പെണ്ണിനെ ഇറക്കിയില്ല, സാമ്പിളിനും കൂടി അല്ലേ. എന്താ കാര്യം? അത് ഒരു ഒരു ഇസ്ലാമിക ചിന്തകൻ ഗവേഷണം ചെയ്ത് എന്താണെന്നറിയോ, അതാ ആ സാഹചര്യത്തിൽ അള്ളാഹു തആല കഥ. അപ്പൊ അള്ളാഹു തആലക്ക് പിന്നെ വരുന്ന സാഹചര്യം അറിയില്ലായിരിക്കും. അള്ളാഹുവിനെ മഹ്ലൂക്കുമായി തട്ടിച്ചിട്ട് ചർച്ച ചെയ്യരുത്. അള്ളാഹു അള്ളാഹുവായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അതാണ് സലഫുകൾ പഠിപ്പിച്ച മാർഗം. മാ ഖാലല്ലാ വമാ ഖാല റസൂലുള്ളാ വ ആസാറു സഹാബ, ഇതാണ് നമുക്ക് പ്രമാണം.
എന്നാൽ നമുക്ക് പ്രമാണം എന്ത് കാര്യം? അത് ആ മഹാം പറഞ്ഞു ഈ മഹാം പറഞ്ഞു ഒന്നും നമുക്ക് തെളിവല്ല. നമുക്ക് തെളിവ് ഒന്ന് മാ കാലല്ല, രണ്ട് ഒമാ കാല റസൂലുള്ള, മൂന്നാമത്തത് ആസാറു സഹാബ, സഹാബാക്കളുടെ ജീവിതം. അതിന് ഇപ്പുറത്തേക്ക് തെളിവ് അന്വേഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് നന്മയുണ്ടോ തിന്മയുണ്ടോ തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. നന്മയും തിന്മയും അള്ളാന്റെ തീരുമാനത്തിലാണ്, നമ്മളെ തീരുമാനത്തിലല്ല. വർത്തമാന കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം സമയകാലബന്ധിതമായ ദീനുൽ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തും അതേപോലെ തന്നെ നുബുവത്തും സഹാബാക്കളുടെ ജീവിതവും ഖിയാമത്ത് നാൾ വരെ വരുന്ന സമൂഹത്തിന്റെ മാർഗമാക്കി അല്ലാഹു തആല കൊടുത്തത്. അതുകൊണ്ട് പുതിയ ഗവേഷണമാക്കാർ അടിസ്ഥാന കാര്യത്തിൽ ഗവേഷണങ്ങളില്ല, അടിസ്ഥാന കാര്യത്തിൽ ഗവേഷണങ്ങളില്ല. അപ്പോൾ പുരുഷന്മാർക്ക് അല്ലാഹു തആല നുബുവത്ത് കൊടുത്തിട്ടുള്ളൂ, സ്ത്രീകൾക്ക് നുബുവത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ദർജ അങ്ങനെ പോയി. റിസാലത്ത് സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കേ ഉള്ളൂ. അതോ നിങ്ങൾ അല്ലെങ്കിൽ റസൂലാക്കമുള്ള പരിപാടി വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ റസൂലാക്ക ഏതെങ്കിലും പെണ്ണിന് റസൂലത്ത്, റസൂല് റസൂലത്ത് പരിപാടിയൊന്നുമില്ലല്ലേ? റസൂലത്താക്ക ഏതെങ്കിലും പെണ്ണിനെ അള്ളാഹുക്കറിയാം വരും കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കാം. ഫിത്തനകൾ ലോകത്തൊരുപാടുണ്ടാകും, ഫിത്തനകൾ തടയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഫിത്തനകൾ ഇല്ലാതാക്കാൻ നമ്മുടെ ഉത്തരവാദിത്വവും അല്ല. ഫിത്തന അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. ഫിത്തനയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ യാഥാർത്ഥ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന പരീക്ഷണമാണ്. ഖുർആൻ അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന ഫഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന ഫഹും ലാ യുഫ്തനൂൻ. രാഷ്ട്രീയ ഫിത്തനകൾ ലോകത്തുണ്ടാവാം, സാമ്പത്തിക ഫിത്തനകൾ ലോകത്തുണ്ടാകാം, സാമൂഹ്യ ഫിത്തനകൾ ലോകത്തുണ്ടാവാം, സാംസ്കാരിക ഫിത്തനകൾ ലോകത്തുണ്ടാകാം, സാമുദായിക ഫിത്തനകൾ ലോകത്തുണ്ടാവാം. ഈ ഫിത്തനകളൊന്നും ബദൽ സംവിധാനവുമായിട്ട് ഇറങ്ങേണ്ടവരല്ല നാം, മറിച്ച് ഈ ഫിത്തനകളുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ കണക്ഷൻ എങ്ങനെയുണ്ടെന്നറിയലാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഫിത്തന അല്ലാഹു സുബ്ഹാനഹു വതആല ഫിത്തന ഇല്ലാതെ ഒരു കാലഘട്ടത്തിനും റസൂലുമാരെ നിശ്ചയിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായിട്ട് വരികയായിരുന്നില്ല, മറിച്ച് വ്യക്തമായ ഒരു സംവിധാനവുമായി ലോകം അടക്കി ഭരിക്കുന്ന ഒരു കൂട്ടം രാജാക്കന്മാർ, ആ രാജാക്കന്മാർ സമ്പാദിച്ച കുറെ സ്വർണവും വെള്ളിയും, ആ രാജാക്കന്മാർ ഉണ്ടാക്കി വെച്ച കുറെ സംവിധാനങ്ങൾ, അങ്ങനെ അവരെ അനുകൂലിക്കുന്ന ഒരുപാട് ആൾക്കാർ, അങ്ങനെ ഒരു ശക്തമായ ഭരണകൂടം ലോകത്ത് നിലവിലുള്ള സമയത്താണ് നൂഹ് നബി റസൂലായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു വ്യക്തമായ ഏർപ്പാട് അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റിസാലത്തിനെയും നുബുവത്തിനെയും അതെല്ലാം തിരിച്ചെടുക്കാൻ. ലിയമീസല്ലാഹുൽ ഖബീസ മിന തയ്യിബ്, വൃത്തിയുള്ളത് വടക്കത്തരത്തെ നല്ലതിൽ നിന്ന് വേദനിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അഹസിബന്നാസ്, മനുഷ്യൻ വിചാരിച്ചു പോയോ, ഐ യുത്രക്കു അവരെ വിട്ടേക്കുമെന്ന്, ഐ യഖൂലു ആമന്ന ഞങ്ങൾ അള്ളാഹനെ അംഗീകരിച്ചവരാ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പോക്കുന്നവരാണ്, അതിൽ കഴിഞ്ഞ് നമ്മൾ എന്താ വേണ്ടത്? ഈ അള്ളാഹിനെ അനുസരിച്ചു അള്ളാഹിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം നിങ്ങളെ ഞാൻ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഫഹും ലാ യുഫ്തനൂൻ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരി തന്നെയാണോ, നിങ്ങൾ സത്യം തന്നെയാണോ പറഞ്ഞത്, അതോ കളവാണോ പറഞ്ഞത് എന്ന് പരിശോധിക്കാതെ നിങ്ങളങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ചോദിക്കും. തുടർന്ന് തീർച്ചയായിട്ടും നാം നിങ്ങളെ പൂർവികന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫലയാലമന്നല്ലാഹുല്ലദീന സദഖു വലയാലമന്നൽ കാദിബീൻ, ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ അതോ കളവാണോ എന്ന് അല്ലാഹു തആല നന്നായിട്ട് അറിയും. അതിനു വേണ്ടിയിട്ടാണ് ഫിത്തനകളെല്ലാം നിർത്തിവാക്കുന്നത്. പലിശ ഒരുതരം ഫിത്തനയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുതരം ഫിത്തനയാണ് പലിശ. പലിശ എന്നത് ലോകത്ത് തീരെ ഇല്ലാതാക്കി തീർക്കാൻ ലോകത്ത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല അല്ലാഹു തആല. മറിച്ച് അല്ലാഹു തആല ഏൽപ്പിച്ച കാര്യം എന്താണെന്നറിയുമോ? പലിശ എന്ന ഫിത്തന ലോകത്ത് നടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നിന്റെ അവസ്ഥ എന്താണെന്ന് അല്ലാഹ് അറിയണം. എന്നല്ലാതെ പലിശ ഇല്ലാതാക്കിയിട്ടൊരു പലിശ ഇല്ലാത്തൊരു സംവിധാനം, സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കി തീർക്കാന്ന് പറഞ്ഞ നിന്റെ ഉത്തരവാദിത്തപ്പെട്ടല്ല, അത് നിനക്ക് നടക്കൂല. ബാത്തിലിനെ 100% ഇല്ലാതാക്കിക്കൊണ്ട് ഹക്ക് സ്ഥാപിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. അത് അല്ലാഹ് ഏൽപ്പിച്ചിട്ടുമില്ല, പ്രവാചകന്മാരെയും ഏൽപ്പിച്ചിട്ടില്ല അക്കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച വിഷയം എന്താ? ആ ഫിത്ന നിലനിൽക്കവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ് നീ. ആ ഫിത്നയുമായിട്ട് നിന്റെ ബന്ധം എങ്ങനെയാണെന്ന് അല്ലാഹ് അറിയണം. ആ ഫിത്നയെ നീ എന്താക്കിയെന്ന് അല്ലാഹ് അറിയണ്ട. 124,000 നബിമാരെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ ഹാജരാക്കപ്പെടുമ്പോൾ ചില അതിഭൂരിപക്ഷ നബിമാരുടെയും പിറകിൽ 10-15 ആള് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളെ കൂട്ടുക എന്നുള്ളത് പ്രവാചകന്മാർ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിലത്ത് അലിയൽ ഉമം, ഉരിലത്ത് അലിയൽ ഉമം, എന്റെ മേൽ ഉമ്മത്തുകൾ വെളിവാക്കപ്പെട്ടു. ചില നബിമാരെ ഞാൻ കണ്ടു, അവരെ പിറകിൽ 10 താഴെ ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ. ചില നബിമാരെ ഞാൻ കണ്ടു, അവരെ പിറകിൽ 2-3 ആൾക്കാർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ചില നബിമാരെ ഞാൻ കണ്ടു, അവരെ പിറകിൽ ആരുമില്ല, അവരെ ഒറ്റക്ക് പോകുന്നതായിട്ടാണ് കണ്ടത്. ആ കൂട്ടത്തിലാണ് ഒരു പുരുഷാരം ഹാജരാക്കപ്പെട്ടത്. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ അത് മൂസ നബിന്റെ ഉമ്മത്താണ്. ഞാൻ മനസ്സിലാക്കി അത് എന്റെ ഉമ്മത്തായിരിക്കുമെന്ന്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അല്ല, അത് മൂസ നബിന്റെ ഉമ്മത്താണെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ചക്രവാളം മുട്ടാൻ മാത്രമുള്ള ഒരു സമുദായമാണ്. നോക്കിയാൽ ചക്രവാളമേ കാണുള്ളൂ, അത്രയും ആൾക്കാർ ഹാജരാക്കപ്പെട്ടു. എന്നോട് പറയപ്പെട്ടു അത് മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്താണ് എന്ന്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ചക്രവാളം മുട്ടയുള്ള ഈ ഉമ്മത്തിൽ നിന്ന് 70,000 പേര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ. ബില അദാബിം വല ഹിസാബ് എന്ന് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ചെയ്ത ജോലി അത് തന്നെയാണ്. പിന്നെ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കം തെളിഞ്ഞിട്ടില്ല അല്ലാന്നുള്ള പറയാൻ വേണ്ടി പഠിപ്പിച്ചതല്ല. നമ്രൂദിന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ സംവിധാനം ലോകത്ത് നിലനിൽ വന്നു. അല്ലാഹു തആല കൊണ്ടുവന്നു. എന്നിട്ട് മൂസ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കി നിയോഗിച്ചു. എന്തിനെന്നറിയുമോ? നമ്രൂദ് കൊണ്ടുവന്ന സംവിധാനത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പൊരുള് പുറത്തെടുക്കാൻ. അതാ ഉത്തരവാദിത്തം ഇബ്രാഹിമിന്റെ. നമ്രൂദി സംവിധാനത്തിൽ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളത് ഇബ്രാഹിമിന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. നമ്രൂദി സംവിധാനത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പൊരുള് വേർതിരിച്ചെടുക്കാൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എങ്ങനെയാ വന്നത്? ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കുറച്ച് ആൾക്കാരെയും കൊണ്ടിരിക്കാൻ വന്നതല്ല. ഫിർഔന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഏർപ്പാട് ഈജിപ്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് മൂസ നബി അല്ലാഹു തആല പ്രവാചകനാക്കി അയക്കുന്നത്. ഇവിടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം എന്താ? അല്ലാഹു തആല ഹഖിന്റെ പ്രകാശവുമായിട്ട് പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോഴെല്ലാം ബാത്തിലിന്റെ ശക്തമായ ഏർപ്പാട് നിലപ്പിൽ വരുത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹ് നിയോഗിച്ചതെന്നാ മനസ്സിലാകുന്നത്. ചരിത്രം അങ്ങനെയല്ലേ? ആദിത്യ റസൂലി നൂഹ് നബി അല്ലേ? ആദിത്യ റസൂലി നൂഹ് നബി ആണല്ലോ. എന്നുവെച്ചെന്റെ അർത്ഥം എന്താ? റിസാലത്ത് നൽകാൻ നൂഹ് നബി സത്തു ഇസ്ലാമിന് റിസാലത്ത് നൽകിയത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ്? ശക്തമായൊരു ഏർപ്പാട് ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചപ്പോഴാണ്. വരും ലോകത്തിന് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ട് വരുന്നു. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ ഒരു പ്രസ്ഥാനവും വ്യവസ്ഥിതിയും ലോകത്തില്ലാത്തൊരു അന്തരീക്ഷത്തിൽ സീറോവിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങുന്നതല്ല. റോമിന്റെ നേതൃത്വത്തിൽ, പേർഷ്യന്റെ നേതൃത്വത്തിൽ, ഹിജാസിന്റെ നേതൃത്വത്തിൽ, ഖൈബറിന്റെ നേതൃത്വത്തിൽ, ജൂതാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ, നസാറാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ, ഷിർക്കി ആധിപത്യത്തിന്റെ നേതൃത്വത്തിൽ, മജൂസി ആധിപത്യത്തിന്റെ നേതൃത്വത്തിൽ, ചതുർമത സഖ്യം ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുകയും കോടിക്കണക്കിന് മനുഷ്യരെ അടിമകളാക്കി വെക്കുകയും പണവും സമ്പാദ്യവും മുഴുവനും കുന്നുകൂട്ടി വെക്കുകയും അധികാര കേന്ദ്രങ്ങളിൽ പോലീസിനെയും പട്ടാളത്തെയും നിർത്തി ലോകത്തെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ബുദ്ധിയും ചിന്തയുമുള്ള അതിസമർത്ഥമായൊരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് മുഹമ്മദ് മുസ്തഫാനെ പ്രവാചകനാക്കി അയക്കുന്നത് അല്ലേ? ചരിത്രം തന്നെ മനസ്സിലാക്കി തരുന്നത്. അതോ ലോകത്തുള്ള എല്ലാ മണ്ടന്മാരും അടയന്മാരായിട്ട് ജീവിക്കുന്ന സമയത്ത് ബുദ്ധി പഠിപ്പിച്ചുകൊണ്ട് വേണം സ്വാതങ്ങൾ വന്നത്? ഒന്നുമല്ല, ആനന്ദിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു തആല പറഞ്ഞ എന്താണ്? പരിശുദ്ധ ഖുർആൻ, വലക്കത് ആതൈന മൂസൽ കിതാബ് ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖായി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ وجعلنا منهم ائمه يهدون بامرنا لما صبروا وكانوا باياتنا يوقنون. ليه حضرت موسى عليه الصلاه والسلام ഇനെ കണിയാൻ പാറ്റിനെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കായിരുന്നില്ല അല്ലാഹു തആല ഈമാൻ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈമാൻ പഠിപ്പിച്ച രീതി നമുക്കറിയാലോ. ഖുർആൻ വളരെ സരസമായിട്ട് പഠിപ്പിച്ചതിരിക്കില്ലേ? നമുക്ക് എന്തിനാണ് പഠിപ്പിച്ചതിരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അങ്ങനെയാണ് അള്ളാഹു തആല ഈമാൻ പഠിപ്പിക്കുന്നതെങ്കിൽ പ്രവാചകന്മാരുടെ അനുയായികളായ നമ്മളെ ഈമാൻ പഠിപ്പിക്കലും പിന്നെ അതിലൊക്കെ ഒന്നല്ല. എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് യസ്രിബിലേക്ക് പോയി, ഈജിപ്തിൽ നിന്ന് പിന്നെ മദ്യനിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനുണ്ടായിരുന്നു? രൂപത്ത് വാങ്ങാനാ, റിസാലത്ത് വാങ്ങാൻ, തൗറാത്ത് വാങ്ങാൻ. ഈജിപ്തിൽ നിന്ന് മദ്യനിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? ഒരാളെ കൊന്നിട്ട് പോയതല്ലേ അല്ലേ ഭീകരവാദിയാ മുസാ അലൈഹി സ്വലാം. ഒരാളെ കൊന്നിട്ട് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നോക്കിട്ട് പേടിച്ചിട്ട് പോയതല്ലേ. ഖുർആൻ അങ്ങനല്ലേ വന്നിരിക്കണത്, മൂസ ഗവൺമെന്റ് നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സ്ഥലം കാലി അയക്കുക. അതുകൊണ്ടല്ലേ ഉടുക്കുന്ന തുണിയും കൂടി എടുക്കാണ്ട് സ്ഥലം വിട്ടത് അവിടെ തന്നെ. ഖുർആനല്ലേ, ഉടുക്കുന്ന തുണി മാറ്റുന്ന തുണിയും കൂടി ഇല്ലാണ്ട് സ്ഥലം വിട്ടില്ലേ? കഞ്ഞി കുടിക്കാൻ 5 പൈസ ഇല്ലാതെ നടന്ന് 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 ക്ഷീണിച്ചിട്ടല്ലേ മദ്യയിലെത്തിയത്? അങ്ങനെ ക്ഷീണിതരായി ഇരിക്കുമ്പോഴല്ലേ വെള്ളക്കുണ്ടിൽ നിന്ന് 2 പെൺകുട്ടികൾ വെള്ളം കോരുന്ന കാഴ്ച കണ്ടത്? അസംഭവം അറിയാലോ, നമുക്ക് ചരിത്രം അറിയാലോ, ചരിത്രം പറയല്ല നമ്മുടെ ലക്ഷ്യം. അതെടുത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷക്കാലം ഈജിപ്തിൽ നിന്ന് മദ്യനിൽ നിന്ന് അള്ളാഹുവിനെ പഠിക്കുകയായിരുന്നു. ഉസ്താദ് ആരാ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ആരാണെന്ന് പഠിക്കുകയായിരുന്നു. അതിനു മുമ്പ് തത്വജ്ഞാനമോ ദിവ്യജ്ഞാനമോ ഒന്നും മൂസാ നബി സത്വ സ്ഥലം അള്ളാഹുത്താല കൊടുത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോരാളെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. എന്തിനറിയോ? ഈ സമൂഹത്തിന്റെ നേതാവാക്കാൻ. വജഅൽനാ മിൻഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിന ലമ്മ സബറു വകാനു ബി ആയാതിന യൂഖിനൂൻ. അത് നമുക്ക് പഠിപ്പിച്ചു തരും അള്ളാഹു തആല പല സൂറത്തുകളിലായിട്ട് ആവർത്തിച്ച് മൂസാ നബിന്റെ ചരിത്രം പഠിപ്പിച്ച് എന്തെന്നറിയോ? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ളൊരു സംഭവമാണ് മൂസാ നബിന്റെ സംഭവം. ബാക്കിയെല്ലാം ഇത്തിരി ഡീപ്പാണ്, ബാക്കി സംഭവങ്ങളെല്ലാം ഇച്ചിരി ഗൗരവമുള്ളതാ. മൂസാ നബിന്റെ സംഭവം വളരെ നോർമലാണ്. സാധാരണക്കാർക്ക് ഈമാൻ പഠിക്കാനുള്ള രീതി മനസ്സിലാക്കി കൊടുക്കാൻ, സാധാരണക്കാരനെ ഈമാൻ പഠിപ്പിക്കുക. എന്താണ് ഈമാൻ എന്ന് പഠിപ്പിക്കുക? ഈമാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ള ഉണ്ടെന്ന് അംഗീകരിച്ചു കൊടുക്കലോ. അള്ള ഉണ്ടെന്ന് അംഗീകരിച്ചു കൊടുത്തിട്ട് അബൂജഹലും അള്ള ഉണ്ടെന്ന് അംഗീകരിച്ചു കൊടുത്തിട്ടില്ലേ? ഉത്തുബത്തും അള്ളുണ്ടെന്ന് അംഗീകരിച്ച ആളല്ലേ? ഷൈബത്തും അള്ളുണ്ടെന്ന് അംഗീകരിച്ച ആളല്ലേ? അബൂജഹലും അള്ളുണ്ടെന്ന് അംഗീകരിച്ച ആളല്ലേ? അള്ളുണ്ടെന്ന് അംഗീകരിക്കാൻ പ്രവാചകന്മാർ ആവശ്യമുണ്ടോ? അള്ളുണ്ടെന്ന് അംഗീകരിക്കാൻ പ്രവാചകന്മാർ ആവശ്യം. നെച്ചറലി ഇൽമാൻ, ഫിത്രത്തിന്റെ ഇൽമാൻ. അല്ലത്തി ഫത്തറ അന്നാസ അലൈഹ, അള്ളാഹു ഉണ്ട് എന്ന് മനുഷ്യൻ അറിയുന്നത് 4 തെളിവുകളിലൂടെയാണ്. 1 അൽ അദില്ലത്തുൽ അഖലിയ, 2 അൽ അദില്ലത്തുൽ അഖലിയ, 3 അൽ അദില്ലത്തുൽ ഫിത്തരിയ, 4 അൽ അദില്ലത്തുൽ ഹിസ്സിയ. അക്കീദന്റെ ഉലമാക്കടത്തിന് അക്കീദ പഠിക്കണം. അക്കീദ വലിയൊരു ഇൽമാണ്. നമ്മുടെ ഉലമാക്കൾക്ക് പോലും നിൽക്കു നേരെ അക്കീദ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിന്നെ സാധാരണക്കാരന്റെ കഥ പറയാനില്ലല്ലോ. ഉലമാക്കൾ പോലും അക്കീദ ഒരു വിഷയമായി എടുക്കുന്നില്ല. എല്ലാവർക്കും ജനാബ് തുളിയും ഹൈദ് കുളിയും നിഫാസ് കുളിയും ഒക്കെയാണ് വലിയ വിഷയം, വലിയ ഇൽമ്. ദീന് ഇൽമു എന്ന് പറഞ്ഞാൽ ഹൈദ് കുളി, നിഫാസ് കുളി, ജനാബത്ത് കുളി, ഇതൊക്കെയാണ് ദീന് ഇൽമു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക്. ഇനി ഈമാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരോ അള്ളാഹുവിന്റെ റുബൂബിയത്ത്. പണ്ട് ഖുറൈശികൾ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ഒക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് റുബൂബിയത്തിന്റെ വിഷയങ്ങൾ. അവർക്ക് ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. അതും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരും ഈമാന്റെ കാര്യം ചർച്ച ചെയ്യുന്ന ദായികൾ പോലും അക്കീദ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ദൈവത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ പോലും അക്കീദ പഠിക്കാൻ തയ്യാറാകുന്നില്ല. അക്കീദ ഒരു ഇൽമാണ്. ഇൽമുൽ അക്കീദ പഠിച്ചേ പറ്റൂ. അള്ളാഹുവിനെ പറ്റി അറിയാത്ത കാലത്തോളം നമ്മളെങ്ങനെ ഈമാൻ പറയുക? അള്ളാഹുവിനെ പറ്റി അറിയേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ വുജൂദിയത്തിനെ പറ്റി അറിയാതെ എങ്ങനെയാണ് ഈമാൻ പറയുക? അള്ളാഹുവിന്റെ വ്യസ്തത്വ തലങ്ങളിലുള്ള തൗഹീദ് മനസ്സിലാവാതെ ഈമാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? എങ്ങനെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വതാലയെ അറിയാൻ മനുഷ്യർക്ക് അള്ളാഹു തആല സ്വതസിദ്ധമായ ചില അറിവുകൾ നൽകിയിട്ടുണ്ട്. സ്വതസിദ്ധമായ ചില അറിവുകൾ നൽകിയിട്ടുണ്ട്. ആ അറിവനുസരിച്ച് എല്ലാവർക്കും അള്ളാഹുവിനെ അറിയാൻ കഴിയും. പക്ഷെ ഈമാൻ പഠിപ്പിക്കാൻ അള്ളാഹു തആല എന്താണ് ഈമാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ബുദ്ധി പഠിപ്പിക്കലല്ല. മൂസാ അലൈഹി സ്വലാത്തു അള്ളാഹു സുബ്ഹാനഹു വതാല ഈമാൻ പഠിപ്പിക്കുന്നതിന് വചന ഒന്നാമത്തെ തെളിവ് എന്താണ്? അൽ അഖിൽ അൽ 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 അദില്ലത്തുൽ അൽ അദില്ലത്തുൽ നഖലിയ, അൽ അദില്ലത്തുൽ നഖലിയ, രേഖാമൂലമുള്ള തെളിവ്. അള്ളാഹുവിന്റെ വുജൂദിയത്ത് അറിയാൻ രേഖാമൂലമുള്ള തെളിവ്. എന്താണ് രേഖ? വഹ്യിന്റെ ഇൽമിനാണ് ഇവിടെ രേഖ എന്ന് പറയുന്നത്. മറ്റാരും ഇൽമിന് രേഖയല്ല, ഷാഹിദല്ല. തെളിവാക്കാൻ പറ്റുന്ന ഷാഹിദ് ഏത് മാത്രമേ ഉള്ളൂ? വഹ്യിന്റെ ഇൽമ മാത്രമേ ഉള്ളൂ. നബുവത്തിന്റെ ഇൽമ മാത്രമേ ഷാഹിദാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ബുദ്ധി, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും അത് തെളിവാക്കാൻ പറ്റുകയില്ല. ഈമാൻ പറയുന്ന സന്ദർഭത്തിൽ നാം നഖൽ തന്നെ പറയണം. മാ ഖാല അല്ലാഹ് വ മാ ഖാല റസൂലുള്ളാഹ് വ ആസാറു സഹാബ, അല്ലാത്ത ഒന്നും ഈമാന്റെ പേരിൽ പറയാൻ നമ്മളെ വകയാവും. നമ്മളെ വക പറയാൻ നമുക്ക് അവകാശമില്ല. ഈമാന്റെ കാര്യമായാലും അമലിന്റെ കാര്യമായാലും നമ്മളെ വക പറയാൻ നമുക്ക് അവകാശമില്ല. അത് ജൂതന്റെ പരിപാടിയാണ്, അത് നസാറിന്റെ പരിപാടിയാണ്. സ്വന്തം വക പറയുക എന്നുള്ളത് ജൂത പണ്ഡിതന്മാർ ചെയ്തത് അതാണ്, നസാറ പണ്ഡിതന്മാർ ചെയ്തത് അതാണ്. അവർ സ്വന്തം വക കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതോടുകൂടി അള്ളാഹു പറഞ്ഞത് മാഞ്ഞു തിരിഞ്ഞു പോയി, പുരോഹിതന്മാർ പറഞ്ഞത് നിലവിൽ വന്നു. ഇത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തനയാണ്. അപ്പൊ നഖലിയായ തെളിവുകൾ വെക്കണം അള്ളാഹുവിന്റെ വുജൂദിയത്ത് ബോധ്യപ്പെടാൻ. അള്ളാഹു തആല പ്രവാചകന്മാരെ അറിയിച്ച വിഷയങ്ങൾക്കാണ് നഖലിയായ തെളിവ് എന്ന് പറയുന്നത്. ഒന്നും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. അതെല്ലാം ഉലമാക്കളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പഠിക്കേണ്ട പഠിച്ചെടുക്കേണ്ട മനസ് കാര്യങ്ങളാണ്. നമുക്ക് ഉലമാക്കൾ ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മുടേതായ കുറെ പുരാണങ്ങളല്ലേ ആവശ്യമുള്ളൂ. ഉലമാക്കളിൽ നിന്ന് അക്കീത പഠിക്കണം, അക്കീതന്റെ ഉലമാക്കളിൽ നിന്ന് അക്കീത പഠിക്കണം. നമ്മളെ ദർസുകളിൽ പോലും യഥാർത്ഥത്തിൽ അഖീദ പഠിപ്പിക്കാൻ ഒരു വലിയ വിഷയമായിട്ട് കാണുന്നില്ല. ഒന്നോ രണ്ടോ കിതാബ് ഏഴോ പത്തോ കൊല്ലം പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ കിതാബ് അഖീദക്ക് വേണ്ടി ഉപയോഗിക്കും, ബാക്കിയുള്ള കാലം മുഴുവനും മസല പഠിപ്പിക്കാനും ഫിഖ് പഠിപ്പിക്കാനും മാത്രം ഉപയോഗിക്കും. അതുകൊണ്ട് എന്തായി, അള്ളാഹുവിനെ പറ്റി വ്യക്തമായ അറിവ് ഉലമാക്കൾക്ക് പോലും ഇല്ലാതെ പോയി. വലിയ വലിയ നഷ്ടമാണ്. ആ തുടർച്ച എന്തിലേക്കും വന്നു, ദീനിന്റെ പ്രവർത്തനത്തിലേക്കും വന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങളോ കുറെ തംസീലുകളോ തക്കീഫുകളോ അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. മാക്കാല ഒന്ന് എന്തിനേറെ പറയുന്നു, ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ് വ അന്നമാ വ ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ് വ അന്നമാ തദഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ വ അന്നല്ലാഹു ഹുവൽ ഹുവൽ വ അന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ. ആ മൂന്ന് വിഷയങ്ങളെങ്കിലും നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കണമായിരുന്നു. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, ഈമാനെ പറ്റി പറയുമ്പോൾ, ഈമാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ മൂന്ന് വിഷയങ്ങളെങ്കിലും നാം ചർച്ചയ്ക്ക് വിധേയമാക്കണമായിരുന്നു. ഒന്ന്, ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ്, അള്ളാഹുവാണ് ഹഖ്. രണ്ട്, വ അന്നമാ തദഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, അള്ളാഹുവിനെ കൂടാതെ ഉള്ളതെല്ലാം ബാത്തിലാണ്. മൂന്ന്, വ അന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അലിയാണ് കബീറാണ്. ഈ മൂന്ന് മേഖലയിൽ നിന്നുകൊണ്ട് അക്കീദിന്റെ ഇൽമ് നാം പഠിക്കണം, എന്നാലേ നമ്മുടെ ഈമാൻ സഹിയാവുള്ളൂ. ഇതിനെ സാധാരണക്കാരന്റെ ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞു, ഈമാൻ പഠിക്കുക, ഈമാൻ അള്ളാഹുവിനെ അറിയാൻ മൂന്നാമതായിട്ട് പറഞ്ഞ അൽ അദില്ലത്തുൽ ഫിത്രിയ, നേച്ചറൽ ഇൽമ്, അല്ലത്തി ഫത്തറ അന്നാസ അലൈഹ, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ അറിയാനുള്ള പാകത്തിലാണ്. അള്ളാഹു അല്ലാത്ത ഒന്നും ആ ഹൃദയത്തിലേക്ക് കയറുകയില്ല. പിന്നെ കയറുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫ അബവാഹു യുഹവ്വിദാനിഹി വ യുനസ്സിറാനിഹി വ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും, ഒരു ഹിന്ദുവിന് ജനിക്കുന്ന കുഞ്ഞും, ക്രിസ്ത്യാനിക്ക് ജനിക്കുന്ന കുഞ്ഞും, മജൂസിക്ക് ജനിക്കുന്ന കുഞ്ഞും, സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരന് ജനിക്കുന്ന കുഞ്ഞും അള്ളാഹുവിനെ അംഗീകരിക്കാൻ പാകത്തിലാണ് ജനിക്കുന്നത് എന്നുള്ള റസൂൽ പറഞ്ഞു. അല്ലത്തി ഫത്തറ അന്നാസ അലൈഹ ഖുർആൻ. പക്ഷേ ഫ അബവാഹു യുഹവ്വിദാനിഹി, മാതാപിതാക്കൾ അവരെ ജൂതനാക്കി കളയുന്നു. വ യുനസ്സിറാനിഹി, ക്രിസ്ത്യാനിയാക്കി കളയുന്നു. വ യുമജ്ജിസാനി, അത് ഇതുപോലെ വടക്ക് നോക്കി യന്ത്രം പോലെ. വടക്ക് നോക്കി യന്ത്രത്തെ സ്വതന്ത്രമായി വിട്ടാൽ ആ സൂചി എപ്പോഴെങ്ങോട്ടേ നിൽക്കുള്ളൂ? വടക്കോട്ടേ നിൽക്കുള്ളൂ. വടക്ക് നോക്കി യന്ത്രം, അതിനെ നമ്മൾ ഫിസിക്കലി ഒന്നും നമ്മൾ ഇടപെടാതെ അതിനെ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാൽ എപ്പോഴെങ്ങോട്ടേ നിൽക്കുള്ളൂ? നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിച്ച് തിരിച്ചു വെച്ചാലോ, ഏത് ഭാഗത്തേക്കാണോ തിരിക്കുന്നത് ആ ഭാഗത്ത് നിൽക്കും. പിടുത്തം വിട്ടാൽ വീണ്ടും വടക്കോട്ട് പോകും. ഇതാണ് മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ. മനുഷ്യനെ സ്വതന്ത്രമായി വിട്ടാൽ അവൻ അള്ളാഹുവിനേക്കേ പോവുള്ളൂ. എത്ര നിരീക്ഷിച്ചു അതിൻ്റെ മക്കളായാലും ശരി, അള്ളാന്റെ വാക്കാണ് അല്ലത്തി ഫത്തറ അന്നാസ അലൈഹ. അതേ വശത്തിൽ അവൻ പിടിച്ചു വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ വടക്കേ നോക്കി യന്ത്രത്തിന്റെ സൂചി നമ്മൾ ബലാത്കാരമായി തിരിച്ചിട്ട് പടിഞ്ഞാറോട്ട് വെച്ചാൽ, ഓ സൂചി ഇപ്പം പടിഞ്ഞാറോട്ടാണെന്ന് പറയും പോലെ വിട്ടം വിട്ടാ വീണ്ടും വടക്കോട്ട് പോകും. ഇതേപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ, കുല്ലു മൗലൂദിന്റെ അവസ്ഥ. അപ്പൊ ഫിത്തരിയായ ഇൽമ, അള്ളാഹുവിനെ പറ്റിയുള്ള അറിയാൻ. നാലാമത്തെ അറിവ് അൽ അദില്ലത്തുൽ ഹിസ്സിയ, അനുഭവജ്ഞാനങ്ങളാണ്. അള്ളാഹുവിനെ പറ്റി അറിയാൻ ഏത് നിരീശ്വരവാദിക്കും അള്ളാഹു മുമ്പിൽ കണ്ട ചില നിമിഷങ്ങൾ ഉണ്ടാവും, ഉണ്ടാവില്ലേ? ഏത് ഭൗതികവാദിക്കും അള്ളാഹിനെ മുൻപിൽ കണ്ടൊരു നിമിഷങ്ങൾ ഉണ്ടാവും, അത് അവന്റെ അറിവാണ്. ഈ അറിവിനപ്പുറത്താണ് ഈമാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ വുജൂദിയത്ത് പഠിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈമാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ വുജൂദിയത്ത് പഠിച്ചു ശുഐബ് നബിയെ ഉസ്താദാക്കിക്കൊണ്ട് മദ്യനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അള്ളാഹു തആല ഈമാൻ പഠിപ്പിക്കുന്നത് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. അതെങ്ങനെയാണെന്ന് നോക്കാം, ചെറുങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. മൂസാ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ സഫൂറ ബീവിനെയും കൂട്ടി, ബാപ്പായിൽ നിന്ന് കിട്ടിയ ആടുമാടുകളെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പത്തു കൊല്ലങ്ങൾക്ക് ശേഷം മദ്യനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടോ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ളതാക്കി തരട്ടെ. തിരിച്ചു വന്ന് തൂരിസിനായിയുടെ താഴ്വരയിലെത്തിയപ്പോൾ വഴിയും മനസ്സിലാകുന്നില്ല, പത്ത് കൊല്ലം മുമ്പ് വന്നതാണല്ലോ, അങ്ങനെ വഴിയും മനസ്സിലാകുന്നില്ല, ഇരുട്ടുമായി. എന്താ ചെയ്യേണ്ടെന്നറിയാതെ വിഷമിച്ചപ്പോൾ ഭാര്യനോട് പറഞ്ഞു, അഹലിനോട് പറഞ്ഞു, നീ ഇവിടെ നില്ല്, ഒരു പ്രകാശം കാണുന്നുണ്ട്, എന്തോ ആരോ തീക്കായി നെങ്ങാനാൻ തോന്നുന്നു, ഞാൻ അവിടെ പോയി നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ വഴി ചോദിക്കാം, ഇല്ലെങ്കിൽ ചുരുങ്ങിയതൊരു ചൂട്ടെങ്കിലും കിട്ടുമോ നോക്കട്ടെ, നീ ഇവിടെ നില്ല് എന്നും പറഞ്ഞിട്ടാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങോട്ട് പോകുന്നത്, തൂരി സീനായിലേക്ക് കടന്നു പോകുന്നത്. കുറേ നടന്നകന്നപ്പോൾ ഒരു വിളി കേട്ടു, എന്താ വിളി? യാ മൂസ, ഹോ മൂസ, ഞാനാണ് സംസാരിക്കുന്നത്, റബ്ബുൽ ആലമീനായ അല്ലാഹ്. അല്ലാഹ് നേരത്തെ കേട്ടിട്ടുണ്ട്, എവിടെ വെച്ച്? എവിടെ വെച്ച്? ആ അങ്ങനെ വരണം, വിൽമ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലാഹു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ചെറിയ മക്കൾക്ക് അല്ലാഹനെ പഠിപ്പിക്കണം. അല്ലാ നമ്മളെ മക്കളെ മനസ്സ് നിറച്ചും റബ്ബുകളാണ്, നമ്മളെ മക്കളെ മനസ്സ് നിറച്ചും റബ്ബുകളാണ്. രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നായി വന്നു, കോന്ന് പറഞ്ഞ നായി ഉമ്മോന്ന് വന്നിട്ട് കരഞ്ഞു. ആര്? കുഞ്ഞ്. വീട്ടിൽ കുറേ ആളുണ്ട്, ആദ്യം ഓടിപ്പോകാൻ ആരായിരിക്കും? ആരായിരിക്കും? ഉമ്മ അല്ലേ? അതോ മമ്മിയോ? ഉമ്മ. മമ്മി ഓടൂല, ഉമ്മ വേറെ മമ്മി വേറെ. പിന്നെ പറഞ്ഞാരേ എപ്പം കയറി അവസരം കിട്ടിയത്. ഉമ്മയും മമ്മിയും വേറെ. അള്ളാഹു താല പരിചയപ്പെടുത്ത ഉമ്മാനെയാണ് മമ്മി. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. അള്ളാഹു താല പരിചയപ്പെടുത്തിയത് ഉമ്മാനെയാണ്, മമ്മിനെയല്ല. നാം പരിചയപ്പെട്ടത് മമ്മിയാണ്. അതുകൊണ്ടാണ് ദയാവധത്തിന് മാർക്കറ്റ് കിട്ടിയത് ദുനിയാവില്. ഇച്ചിരി കടന്നു പോകുന്നുണ്ടാവും പറച്ചില്, അതുകൊണ്ടാണല്ലോ ആരും പരിഗണിക്കാത്തത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഈ ഉമ്മ, ഈ കുഞ്ഞ് ഉമ്മ, അപ്പൊ ഈ കുഞ്ഞിന്റെ മനസ്സിൽ എന്ത് വന്നു? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ സഹായിക്കേണ്ടത് ആരാന്ന്? എന്റെ ഉമ്മയാണ്. അപ്പൊ ആദ്യത്തെ റബ്ബ് മനസ്സിൽ വന്നു, എന്റെ ഉമ്മ. കാലുമുട്ടി വീണാലും ഉമ്മാന്ന് വിളിക്കും അല്ലേ? ഇനി അങ്ങോട്ട് വിളിക്കും, എന്ത് പ്രശ്നം വന്നാലും അവൻ ആരെയാ വിളിക്കുക? അല്ലെങ്കിൽ ഓടി അടുത്തൊക്കെ പോവുക. കുറേ നാൾ കഴിഞ്ഞ് ഇവനെ മദ്രസയിൽ ചേർത്തു. മദ്രസയിൽ ചേർത്തപ്പോൾ സ്ലേറ്റും പുസ്തകവും വാങ്ങാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു, എടാ നാളെ സ്ലേറ്റും പുസ്തകവും കൊണ്ട് വരണം കേട്ടോ. ഉമ്മ വന്നിട്ട് ഉപ്പ മോൻ വന്നിട്ട് ഉമ്മാണ്ട് പറഞ്ഞു, ഉമ്മ ഉമ്മ നാളെ ഞാൻ മദ്രസയിൽ പോകില്ല, എന്താ സ്ലേറ്റും പുസ്തകവും ഇല്ലാണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. അതുകൊണ്ട് സ്ലേറ്റും പുസ്തകവും വാങ്ങി തരണം. അപ്പൊ ഉമ്മ പറഞ്ഞു, എടാ മോനെ ബാപ്പ വരട്ടെ, ഞാൻ ബാപ്പാണ്ട് പറയാം സ്ലേറ്റും പുസ്തകം. അപ്പൊ രണ്ടാമത്തെ റബ്ബ് ഇവന്റെ മനസ്സിൽ മുളച്ചു, എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരേണ്ടത് ബാപ്പയാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മ ബാപ്പ വരട്ടെ എന്ന് പറഞ്ഞത്. കൊച്ചു മനസ്സാ, നമ്മള് പിള്ളറാന്നിട്ട് അങ്ങനെ തള്ളാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ തന്നെ അള്ളാഹിനെ പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് നാം കൊടുക്കേണ്ട ഇൽമ എന്തായിരിക്കണം? അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമായിരിക്കണം. ഒന്നാമത്തെ ഇൽമ അള്ളാഹുവിനെ അറിയുക, രണ്ടാമത്തെ ഇൽമ അള്ളാഹുവിനെ വിശ്വസിക്കുക. രണ്ടും രണ്ടാണ്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അംഗീകരിക്കുക. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അംഗീകരിക്കുക. ആദ്യം നാം ആരെ അറിയണം? അള്ളാഹിനെ അറിയണം. എന്നിട്ട് നാം എന്ത് ചെയ്യണം? അള്ളാഹിനെ അംഗീകരിക്കണം. ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, സുദീർഘമായി ചർച്ച ചെയ്യേണ്ട വിഷയം. അക്കീദന്റെ ഇൽമിന്റെ പ്രാഥമിക മുഖദ്ദിമത്തുകൾ അതൊക്കെ, അക്കീദന്റെ ഇൽമിന്റെ മുഖവുരകളാണ് അതൊക്കെ. കുറച്ച് നാൾ കഴിഞ്ഞു ഇവൻ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുക. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് വേണം. ഹെഡ്മിസ്ട്രസ് പറഞ്ഞു, ആ ഫീസ് കൊണ്ടുവരണം നാളെ എല്ലാവരും വരുമ്പോ. ആ അങ്ങനെ വീട്ടിൽ ചെന്ന് ഉമ്മ പറഞ്ഞു, ഉമ്മ ഉമ്മ ഫീസ് കൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. ഉമ്മ പറഞ്ഞു, മോനെ ബാപ്പാക്ക് ശമ്പളം കിട്ടട്ടെ, എന്നിട്ടാ നമുക്ക് ഫീസ് കൊണ്ടുക്കാം. അപ്പൊ മൂന്നാമത്തെ റബ്ബായി ആര്? ശമ്പളവും. ഇപ്പൊ എന്റെ മനസ്സിലുള്ള എന്താ, എന്റെ കാര്യം നടത്തുന്ന ഉമ്മയോ അല്ല ബാപ്പയോ അല്ല, ഒപ്പം ബാപ്പാന്റെ ശമ്പളവും കൂടിയായി. ഇപ്പൊ മൂന്ന് റബ്ബായി അല്ലേ. കുറെ നാള് കഴിഞ്ഞു ഇപ്പൊ ഇപ്പം പ്ലസ് ടു പഠിക്കുക. പ്ലസ് ടു പഠിക്കുമ്പോ പറഞ്ഞു, ഉമ്മ ഉമ്മ എനിക്ക് നടന്നിട്ട് പോകാൻ പറ്റുന്ന സൈക്കിൾ വാങ്ങിത്തരണം. എടാ മോനെ സൈക്കിൾ എന്നെല്ലാം പെട്ടെന്ന് വാങ്ങാൻ പറ്റൂടാ, ബാപ്പ ഗൾഫിൽ പോകുന്നുണ്ട്, ആദ്യം കിട്ടിയ ശമ്പളത്തിന് നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം. ഇപ്പൊ നാലാമത്തെ റബ്ബ് വന്നു, ആര്? ഗൾഫ്. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലേ? ആ മോന് മനസ്സിലായി. അള്ളാഹു മനസ്സിലാക്കുന്ന ഹൃദയം നസീബാക്കി തരട്ടെ. ഇപ്പൊ എത്ര റബ്ബായി? അതേ സന്ദർഭത്തിൽ രണ്ട് വയസ്സ് പ്രായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായനെ കണ്ട് പേടിച്ച് ഓടി വന്ന ആ മോനോട് ആ ഉമ്മ പറയണമായിരുന്നു, എടാ മോനെ നീ ഉമ്മാനെ ആയിരുന്നില്ലല്ലടാ വിളിക്കേണ്ടത്, അള്ളാനെയല്ലേ വിളിക്കേണ്ടത് എന്ന്. അപ്പൊ എന്റെ മനസ്സിൽ എന്താവും? അള്ളാ. ചെറിയ മനസ്സല്ലേ? ചെറിയ മനസ്സല്ലേ? വേറെ ഒന്നും കടന്നിട്ടില്ല എന്റെ ഉള്ളിലേക്ക്. അള്ളാ ഉമ്മ പരിചയപ്പെടുത്തി തന്ന അള്ളാ, ഉമ്മ പരിചയപ്പെടുത്തി തന്ന അള്ളാ അവിടെ കുറിക്കൊള്ളും. അത് കടക്കേണ്ട സ്ഥലത്ത് കടന്നു നിൽക്കും. എന്തുകൊണ്ടാണ്? കുല്ലു മോനുദൻ യൂലദു അല്ല ഫിത്ര. അള്ളാഹിനെ മനസ്സിലാക്കാൻ പാകത്തിലാണ് അള്ളാഹു തല ഓരോ കുഞ്ഞിനെയും ജനിപ്പിക്കുന്നത്. അപ്പൊ ഈ അള്ളാഹ് എന്നുള്ള വാക്ക് അള്ളാഹിന്റെ ഫിത്രത്തുമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ ഫിറ്റായിട്ടവിടെ നിൽക്കും. സ്ലേറ്റ് പുസ്തകത്തിന് വേണ്ടി ചോദിക്കും. ഇത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിതൊക്കെ എന്താ ഈ പറയുന്ന പോലെ ഈ സാഹിബ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. എനിക്ക് രണ്ടു മാസം പോകുമ്പോൾ മംഗലാപുരത്ത് പോയി,
ഒരു തൗഹീദ് പറയാനാണ് മജ്ലിസിൽ പോയത്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് ആദ്യമായിട്ട് കേൾക്കുക, അവരെ പിന്നെ കബറും മഹശറിയല്ല, കബറും ജാറും ഉറുക്കും മന്ത്രമൊക്കെ കേട്ട് ചിരിച്ചവരാ. അവരിങ്ങനെ ഇങ്ങനെയാണോ തൗഹീദ് പറയുന്നത്? എന്താ പോലീസ് നമുക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം റബ്ബിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിയാതെയാണ് അള്ളാഹുവിന്റെ ഈമാൻ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഇതിന് രണ്ടാണ്, ഒന്ന് അള്ളാഹുവിനെ അറിയുക, രണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുക. അറിയുന്നതിന് മുമ്പ് അംഗീകരിക്കാൻ തുടങ്ങിയാണല്ലോ കുഴപ്പമാണത്. അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിനെ മൂന്ന് ഭാഗമാക്കി പകുത്തിട്ടുണ്ട്. മൂന്ന് ഭാഗം ഖുർആൻ ഷരീഫ് മൂന്ന് ഭാഗമാണ്. ഖുർആൻ ഷരീഫിന്റെ ചർച്ചകൾ മൂന്ന് ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം മുഴുവനും അള്ളാഹുവിനെ പറ്റി പറയാനാണ്. രണ്ടാമത്തെ ഭാഗം മുഴുവനും മഖ്ലൂക്കിനെ പറ്റി പറയാനാണ്. മൂന്നാമത്തെ ഭാഗം അഹ്കാമുകളാണ്, അഹ്കാമുകൾ, വിധിവിലക്കുകൾ. ഇതിൽ സൂറത്തുൽ ഇഖ്ലാസ് മൂന്നിലൊന്നാന്ന് പറയാൻ കാരണം എന്താ? സൂറത്തുൽ ഇഖ്ലാസിന്റെ അത് ഖുർആന്റെ മൂന്നിലൊന്നാണ്, സുലുസുൽ ഖുർആൻ. അതെന്തുകൊണ്ടാണ് മൂന്നിലൊന്നെന്ന് പറയാൻ കാരണം? അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് മുഴുവനും അതിലുള്ളത്. ഖുർആൻ ഷരീഫിന്റെ മൂന്നിലൊന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമാണ്. കുല്ലുഹു അല്ലാഹു ഉള്ളത് മുഴുവനും അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമാണ്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞത് കുല്ലുഹു അല്ലാഹു ആയത് എന്ന സൂറത്ത് മൂന്നിലൊന്നാണ്. ഫിൽ ജസാഇ ലാ ഫിൽ ഇജ്സാൽ. മൂന്നിലൊന്ന് ഏത് കാര്യത്തിലാണ്? നീ നേർച്ചയാക്കി, എനിക്ക് ഗൾഫിൽ നല്ല ജോലി കിട്ടിയാൽ ഞാൻ ഖുർആന്റെ മൂന്നിലൊന്ന് ഒതി തീർക്കാൻ നേർച്ചയാക്കുന്നത്. നല്ല ജോലി കിട്ടി കുല്ലുള്ള ഓതിയ നേർച്ച വിടുവോ? അതാ വിടൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഫിൽ ജസാഇ ലാ ഫിൽ ഇജ്സാ എന്ന് വരാൻ കാരണം അതാണ്. കൂലി കിട്ടുന്ന കാര്യത്തിന് മാത്രമേ മൂന്നിലൊന്നാവുള്ളൂ, നിയമം ഭരിക്കുന്ന കാര്യത്തിന് മൂന്നിലൊന്നാവൂല. അത് മൂന്നിലൊന്ന് തന്നെ ഓതണം, എന്നാലേ നേർച്ച വിടുള്ളൂ. കണ്ട് കുല്ലുള്ള ഓതിട്ട് ഒപ്പിക്കാന്നും എനിക്ക് ഉണ്ടാകും. അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകളാണ് മുഴുവൻ ഖുർആന്റെ മൂന്നിലൊന്ന് കംപ്ലീറ്റ് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകളാണ്. രണ്ടാമത്തെ ഭാഗം മഖ്ലൂഖാത്തിനെ പറ്റി, സൃഷ്ടികളെ പറ്റിയുള്ള അറിവുകളാണ്. മൂന്നാമത്തെ വിഷയം അഹ്കാമുകളെ പറ്റിയുള്ള അറിവുകളാണ്. അതേപോലെ തന്നെ ഈ കുട്ടി വളർന്നു വന്ന് പത്താം ക്ലാസ്സിന് ഫീസ് കൊടുക്കാൻ നേരത്തും പറയണം, മോനെ നീ അള്ളാഹുവിനോട് ചോദിക്കാറില്ലേ മോനെ ഫീസ്? അള്ളാഹുവിന്റെ കയ്യിലല്ലേ കാര്യങ്ങൾ കിടക്കുന്നത്? എല്ലാറ്റിന്റെ അധികാരി അള്ളാഹു അല്ലേ മോനെ? ബീദിഹി മലക്കൂത്ത് കുല്ലി ഷൈഇൻ വൈലൈഹി തുർജഊൻ. കുല്ലി ഷൈഇൻ്റെ മലക്കൂത്ത് അള്ളാഹുവിന്റെ കയ്യിലല്ലേ മോനെ? അള്ളാഹുവിന്റെ കയ്യിലല്ലേ നിയന്ത്രണം കംപ്ലീറ്റ്? യുദ്ധബ്യറു നമ്പ്ര മിനസമായിരൽ അറുന്നൊരു ഈച്ചയെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലേ മോനെ? പിന്നെ നീ നിന്റെ ഫീസ് കൊടുക്കണമെന്ന് ഉമ്മാടോ എന്നിട്ട് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ മോനെ? ഉമ്മാക്കൊരു പോസ്റ്റോ ഉപ്പാക്കൊരു പോസ്റ്റോ എൻ്റെ ജോലിയല്ലേ ഉള്ളൂ മോനെ? അള്ളാഹ് തരാണ്ട് എങ്ങനെയാ ബാപ്പ തരും? എൻ്റെ മനസ്സിൽ വീണ്ടും പതിഞ്ഞു അള്ളാഹ്, എൻ്റെ മനസ്സിൽ വീണ്ടും പതിഞ്ഞു അള്ളാഹ്. നാലാമത്തെ പ്രാവശ്യം സൈക്കിളിന് വേണ്ടി പറഞ്ഞപ്പോഴും ഗൾഫ് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ആരെ കാണിച്ചു കൊടുക്കാമായിരുന്നു? അള്ളാഹിനെ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ വേണം അള്ളാഹുവിനെ, അള്ളാഹിനെ അറിയാൻ അങ്ങനെയാണ്. ഈ അള്ളാഹിനെ അങ്ങനെ ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് സൈറ്റ് നോക്കിയാലും അള്ളാഹിനെ കിട്ടൂല. നിങ്ങൾക്കറിയ ഒരു കഥ, ഫണ്ട് ഒരു കമ്മിറ്റി, ഒരു ജമാഅത്ത് കമ്മിറ്റി, ഏതോ ഒരു കമ്മിറ്റി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിംഗ് ഉണ്ടാക്കലാണല്ലോ ഇസ്ലാമിക സംവിധാനത്തിലെ ഏറ്റവും വലിയ പോരിശ. അങ്ങനെ 14 തട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി. 14-ാമത്തെ തട്ടില് പിന്നെ 14-ാമത്തെ തട്ടിൽ പിന്നെ ഫ്രീ ആയിട്ട് ഈമാൻ പഠിപ്പിക്കാനുള്ള ഒരു സംരംഭം, കമ്പ്യൂട്ടർ ഈമാൻ, ഐ ടി ഈമാൻ, അറിയണം ഐ ടി ഈമാൻ. ഇപ്പം എല്ലാം ഐ ടി ആണ്, കംപ്ലീറ്റ് ഐ ടി. ബാങ്ക് നിൽക്കാരും നോമ്പ് നോമ്പ് എങ്ങനെ ഐ ടി ആക്കുക? അതെന്തും കാണും, ഇനി വരും, എല്ലാ ഐ ടി വരും, എല്ലാ ഐ ടി വരും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അഹസിബൻ നാസു അയ്യുത്തരക്കു അയ്യക്കൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. എല്ലാ ഫിത്തനകളും വരും ഉമ്മത്തിൻ്റെ ഉള്ളകത്ത്, ഉമ്മത്തിൻ്റെ ഉള്ള. ആലോചിച്ചുകൊള്ളുക, അള്ളാഹുവിനെ മാറ്റി നിർത്തുകയും മുഹമ്മദ് മുസ്തഫ തങ്ങളെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരോധിക്കുകയും ഔലിയാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ മതം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. കരുതിയിരുന്നിട്ടില്ലെങ്കിൽ അതികഠിനമായ ശിർക്കിന്റെയും താഹുത്തിന്റെയും വഴിയിലേക്കാണ് ഈ ഉമ്മത്തിന്റെ പോക്ക്. നാമോ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞുകൊണ്ട് സമയം കളയുകയാണ്. നമ്മൾ കുഫ്ർ എന്ന് കേൾക്കുമ്പോൾ, ശിർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം അമ്പലത്തിലേക്കാ നമ്മളെ കണ്ണുപോവുക, കുഫ്ർ എന്ന് പറയുമ്പോഴെല്ലാം ചർച്ചിലേക്ക് പോകും കണ്ണ്, അല്ലേ? നമ്മളിലേക്ക് പോകില്ല. നമ്മള് പാരമ്പര്യ മുസ്ലിമികളല്ലേ, നമ്മൾ രാജാവിലെ പറഞ്ഞവരല്ലേ. അവനോടോ അള്ളാഹുത്തല പറഞ്ഞത് അഹസിബന്നാസ്, നിങ്ങൾ രാജാഹില്ലാ പറഞ്ഞത് സത്യമാണോ കളവാണോ ഞാൻ പരീക്ഷിക്കും. ആരെ പരീക്ഷിക്കും എന്ന് പറഞ്ഞത്? ജൂതനീനത്ത് അമ്പലത്തിൽ പോകുന്നതിനെയും ചർച്ചിൽ പോകുന്നതിനെയും പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെച്ച വിഷയം നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു വലിയ സമൂഹത്തെ മാറ്റി വെച്ചിരിക്കാറില്ല. കളിയായ കളി മുഴുവനും കളിപ്പിക്കുന്ന ആരെ കൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാളെ കൊണ്ടാ. നമ്മളോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുകയാണ്, കളിപ്പിക്കുന്ന അല്ല. ജൂതന്മാരെ സമാധാനിപ്പിച്ചിരിക്കുക, നമ്മൾ സമാധാനിച്ചിരിക്കുക. അല്ലാഹു തആല ജൂതന്മാരെ, അത് അഡ്വാനിക്ക് പറഞ്ഞതാണ്, അത് അല്ലാഹു തആല അത് ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് അത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, നമ്മൾ എന്ത് ചെയ്താലെന്താ? അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നീ, നിന്നെയാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുക ഈമാൻ, കാരണം നിന്നെയാണ് എനിക്ക് ആവശ്യം. മക്കളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവനല്ലേ കൂടുതൽ പഠിപ്പിക്കുക? ബുദ്ധിയില്ലാത്ത എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒരു പെട്ടിപ്പിടിയും കൊടുത്തിട്ട് അടിയിലത്തല്ലേ ചെയ്യുള്ളൂ. പഠിക്കുകയും ചെയ്താന്ന് മനസ്സിലാക്കി ഉപ്പാത്തിനൊരു ഒരു 45,000 രൂപ ചെലവാക്കി ഒരു പെട്ടിക്കട ഉണ്ടാക്കിയില്ല. വീട്ടിലെ വാക്കരട മോനെ, നീ ഉപ്പാനും ഉമ്മാനെയും കാക്കാൻ വേണ്ടി നേടുന്നുണ്ട്. അവൻ പോയിട്ട് ലണ്ടനിലോ അമേരിക്കയിലോ പോയിട്ട് പഠിക്കട്ടെ. സാധാരണ എങ്ങനെയാ? അള്ളാഹുവിനോട് എങ്ങനെയാ? അള്ളാഹു സുബ്ഹാനഹു വ തആല കളിപ്പിക്കുന്ന മുഴുവനും ആരെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുഅ്മിനീങ്ങളെയാണ്. അതെന്നെ വിതൊട്ടിങ്ങോട്ട് അവരെയാണ് അള്ളാഹു തആല പമ്പരം കിറക്കുക. ഇവിടെ എന്തിന് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് സത്യമാണോ അതോ കളവാണോ എന്നുള്ളതൊക്കെ അറിയണം. എന്തിന്? നീ സത്യമാണോ പറഞ്ഞത് കളവാണോ പറഞ്ഞത് എന്നുള്ളതൊക്കെ അറിയാൻ. ഈ രീതിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞൊരു 10-15 വയസ്സാകുമ്പോഴേക്കും അള്ളാഹുവിന്റെ മനസ്സിൽ കുടിയിരുന്നാൽ ഇനി എവിടെ പോയാലും അള്ളാഹു കേട്ടാൽ ഒന്നവൻ പതുങ്ങും ഇല്ലേ? ഏത് ബമ്പം കൊമ്പന്റെ മുമ്പിൽ എത്തിയാലും അള്ളാഹു കേട്ടാൽ അവൻ ആദ്യം പരിഗണിക്കൽ ആരെയായിരിക്കും? കാരണം രണ്ടാമത്തെ വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ സാധനത്തിന്. അതുകൊണ്ട് അത് തന്നെയാണ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തന്ന അള്ളാഹ്. കുറെ വയസ്സ് കഴിഞ്ഞ് ഇതെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്ത് വന്ന് ജമാഅത്ത് അള്ളാഹിനെ പറ്റി എന്റെ ഉമ്മ പറഞ്ഞു തന്ന അള്ളാഹ്. വേറെ എവിടെങ്കിലും പോയി എന്തോ കണ്ടോ ഉമ്മ പറഞ്ഞു തന്ന അള്ളാഹ്. ഐ ടി ഇമ പഠിപ്പിച്ച അള്ളാഹ് മനസ്സിലാവൂല. അങ്ങനെ 14-ാമത്തെ തട്ടിൽ കുറെ കമ്പ്യൂട്ടറും വെച്ചിട്ട് നോട്ടീസ് അടിച്ചു, ഇമാം പഠിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒറ്റക്ക് വരാം ഇമാം പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ. നന്ന് ഈ വെക്കേഷൻ ക്ലാസ്സിന് വരാം. അങ്ങനെ പിള്ളേരെല്ലാം കൂടി പേര് രജിസ്റ്റർ ചെയ്തു, ഫ്രീ ആയിട്ട് ഇമാം പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സെന്ററിലേക്ക്, 14-ാം തട്ടിലേക്ക്. അങ്ങനെ എല്ലാ പിള്ളേർ ആചാര്യം മക്കളെല്ലാം അങ്ങോട്ട് അയച്ചു. അങ്ങനെ പിള്ളേർ രാവിലെ പോയി, 8 മണിക്ക് പോയതാ ബൈതറം. രാവിലെ ബൈതറം 6 മണിക്ക് തിരിച്ചു വന്നു. എവിടെ പോയതാണാ? ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയതാ. എന്തോ പഠിച്ചത്? ഞാൻ ഈമാൻ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? അതെന്തെല്ലാം പഠിച്ചു? കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നു, അയാൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ സൈറ്റിൽ കയറി അൽ ഇസ്ലാം, ഇസ്ലാം ക്ലിക്ക് ചെയ്തപ്പോൾ ഈമാൻ വന്നു, ഈമാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അള്ള വന്നു, അള്ള ക്ലിക്ക് ചെയ്തപ്പോൾ അള്ളാന്റെ സിഫത്തുകൾ വന്നു, അതിൽ കുദ്രത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ അതാ വരുന്ന അള്ളാന്റെ കുദ്രത്തുകൾ. സ്ക്രീനിൽ നോക്കിയാൽ അള്ളാന്റെ കുദ്രത്ത്, മാരി മണക്കെട്ട് മുതൽ, ചാവുകടൽ മുതൽ, യജൂജ് മജൂജ് മുതൽ, പിന്നെ അസാബുൽ കൗഫിന്റെ ഗുഹ മുതൽ, ആദ സമൂദിന്റെ കോട്ട മുതൽ, ഒന്നും പറയണ്ട. കണ്ടു തീരുമ്പോഴേക്കും വൈകുന്നേരം 6 മണിയായി. അപ്പം ബാപ്പ ചോദിച്ചു, എടാ നീ ദുഹർ നിസ്കരിച്ചോ? ഓ ഇല്ല. എന്താ കാര്യം? ഞാൻ ഈമാൻ പഠിക്കുകയായിരുന്നു. തീർന്നില്ലേ ഈമാൻ? നീ അസർ നിസ്കരിച്ചോടാ? ഇല്ല. അതെന്തേ? അത് ഞാൻ ഈമാൻ പഠിക്കുന്ന തിരക്കിലായി പോയി. ഇതാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. നമ്മളിപ്പോ ഈമാൻ പഠിക്കുക, നൂറും നിൽക്കിച്ചിട്ടില്ല, അച്ഛൻ നിൽക്കിച്ചിട്ടില്ല, പിന്നെ തീരുമാനം? പിന്നെ നീ എന്ത് തീരുമാനിച്ചേ? അതേ സന്ദർഭത്തിൽ സിദ്ദീഖി സാറ് ഒരു കഥയാണ്. സിദ്ദീഖി സാർ ഏതാണെന്ന് ചോദിക്കാൻ പാടില്ല കേട്ടോ. സിദ്ദീഖി സാർ സ്കൂള് പൂട്ടി. സിദ്ദീഖി സാറ് അടുത്ത ആചാര്യ വീട്ടിലേക്ക് പോയി, അലവി ആചാര്യ വീട്ടിലേക്ക്. പേരുകൾ ആരാണെന്ന് ചോദിക്കാൻ പാടില്ല കേട്ടോ. ആചാര്യ മോൻ SSLC പരീക്ഷ ഒക്കെ എഴുതിയിരിക്കുകയല്ലേ, ഇനിയിപ്പോ വെറുതെ സമയം ചെലവിക്കും, 2 മാസക്കാലം ഒരു 10 ദിവസം എന്റെ ഒന്ന് ചായക്ക്. എങ്ങോട്ടാ? ഈമാൻ പഠിക്കാൻ. ആ ശരി, അതാ നല്ലത്, വല്ല ശല്യായിരിക്കും. സ്കൂൾ കൂട്ടി കഴിഞ്ഞ പിന്നെ അങ്ങനെയാണല്ലോ, പിള്ളേർ ശല്യം തുടങ്ങുമല്ലോ. ഏപ്രിൽ 1 ശല്യം തുടങ്ങും. ആ അതിന് വേണ്ടി എന്താ വഴിയെന്നറിയോ? അള്ളാഹ്നെ തൗഫീഖോട് ബർക്കത്തിന് വേണ്ടിട്ട് മദ്രസി ചേർക്കുക. ഏപ്രിൽ 1 മദ്രസി ചേർത്താൽ മെയ് 31 TC വാങ്ങും. 2 മാസം ജോലി മദ്രസി പോക്കാം. മദ്രസ എങ്ങനെ പഠിപ്പിക്കണം? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. എന്താണോ പഠിപ്പിക്കേണ്ടത് ഈ 12 മണിക്കൂർ? ഉസ്താദിനും അറിയില്ല, ശിഷ്യനും അറിയില്ല, കമ്മിറ്റിക്കാർക്കും അറിയില്ല. ഏതായാലും പോയി, അപ്പുറത്തെ വീട്ടിൽ കയറ്റി 2 പിള്ളേർ കിട്ടി, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് 3 പിള്ളേർ കിട്ടി. ഈ പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ട് സിദ്ദീഖ് സാറ് ഒരു പോക്ക, ഒരു ബാഗും ഒരു ബെഡ്ഷീറ്റും ഒരു ബ്രഷും പിന്നെന്താ ഉള്ളത്, പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സും എല്ലാം കൂടി സിദ്ദീഖ് സാറ് പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു ദിവസം രാവിലെ പുറപ്പെട്ടു അടുത്ത പള്ളിയിലേക്ക്.
സാറേ എങ്ങോട്ടാ? ഈമാൻ പഠിക്കാൻ. അടുത്ത പള്ളി പോയി. ഇപ്പൊ മുക്കറിക്കേണ്ട പള്ളിയിൽ. സിദ്ദീഖ് സാർ എങ്ങോട്ടാ? ഞാൻ ഈ പിള്ളേരെയും കൂട്ടിയിട്ട് ഈ ദിവസം ഇന്നിവിടെ താമസിച്ചോളാം. എന്താ കാര്യം? ഈമാൻ പഠിപ്പിക്കാൻ. ഇതൊന്നും ഇവിടെ ശരിയാകില്ല, ഈ പള്ളിയിൽ ഒന്നും പറ്റേയില്ല. മക്കളെ വാ, നമുക്ക് പോകാം. അപ്പൊ പുള്ളറി, സിദ്ദീഖ് സാറേ ഇതാണോ ഈമാൻ പഠിക്കാൻ? അതേടാ, ഇതാണ് ഈമാൻ, ഇതാണ് ഈമാൻ. നീ പഠിച്ചോളണോടാ ഈമാൻ. ഇതെന്ത് ഈമാൻ പഠിക്കല സാറേ? ഇതാണടാ ഈമാൻ പഠിച്ചോളണം. പിള്ളേർക്കും മനസ്സിലാകുന്നില്ല, സാറിനും മനസ്സിലാകുന്നില്ല, പക്ഷെ ഈമാൻ പഠിക്കുക. രണ്ടാമത്തെ പള്ളി പോയി. മുക്കരിക്കണ്ട്. എങ്ങോട്ടാ സിദ്ദീഖ് സാറേ? ഞാൻ ഇന്നിവിടെ കൂടിക്കോട്ടെ, ഞാനും പിള്ളറും ഈമാൻ പഠിക്കാൻ വന്നതാ. നന്നായി സിദ്ദീഖ് സാറ് വന്നത്. ഇതാ താക്കോല് പിടിച്ചോ, എനിക്ക് നാട്ടിൽ പോകണം. അഞ്ചേരം ബാങ്ക് കൊടുത്തോളണം, അഞ്ചേരം നിക്കിരിച്ചോളണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളണം. ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, ആ മൂന്ന് ദിവസം ജോലി നിങ്ങൾക്ക്. അതെ സാറെ, എങ്ങനെ? ആ മുക്രിക്ക പറഞ്ഞു അങ്ങനെ, ഈ മുക്രിക്ക പറഞ്ഞു ഇങ്ങനെ. അതാണോ ഈമാൻ പഠിക്കൽ? അതാണ് ഈമാൻ, അതാണ് പ്രാക്ടിക്കലി ഈമാൻ. മുസാലിസ്ലാമിന് തുരിസിയാൽ വെച്ച് പഠിപ്പിച്ച ഈമാൻ. അതേതാന്ന് പറഞ്ഞാൽ ഇതിമേ മനസ്സിലാവും, അത് പിന്നെ പറഞ്ഞുതരാം. രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയി. അവിടെ ഖത്തീബ് സാഹിബുണ്ട്. സിദ്ദീഖ് സാഹിബ് എങ്ങോട്ടാ? ഞങ്ങൾ ഇന്നിവിടെ താമസിക്കട്ടെ മൗലവി സാഹിബെ, പിള്ളേരെയും കുട്ടി വന്നിരിക്കുകയാണ്, ഈമാൻ പഠിക്കാൻ. ആ വന്നോളി, ഞാൻ പഠിപ്പിച്ചാലേ ഈമാൻ എന്നോളി. പിന്നെ ഉസ്താദിന്റെ വകയായി പഠിപ്പിക്കല്. ആദ്യത്തെ മുക്രിക്ക അങ്ങനെ, രണ്ടാമത്തെ മുക്രിക്ക ഇങ്ങനെ, മൂന്നാമത്തെ ഇമാം ഇങ്ങനെ. മൂന്ന് ദിവസം പൂർത്തിയാകുമ്പോഴേക്കും പിള്ളർ ഏതാണ്ട് ഈമാൻ പഠിച്ചു. ഇതാണ് ഈമാൻ. ഇനി അങ്ങോട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കണം. വീട്ടിലേക്ക് തിരിച്ചു വന്നു. അരവിയ ജയരുടെ മോൻ വൈകുന്നേരം ടി വിന്റെ മുമ്പിൽ ഇരുന്ന മിക്കവാറും രാത്രി പടിഞ്ഞാറുകാരൻ്റെ മറ്റേതും കണ്ടിട്ടേ ഉടങ്ങുള്ളൂ. ഉമ്മയും ബാപ്പയും പങ്ങളും എല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് കാണാറ്. മൂന്ന് ദിവസം പോയി വന്നിട്ട് അന്ന് അലവ്യാചാര മോന് ടി വിന്റെ മുമ്പിലൊന്നും ഇരിക്കുന്നില്ല, പെട്ടെന്ന് പോയിട്ട് ഉറങ്ങി. അപ്പൊ ഉമ്മച്ചി ചോദിച്ചു ബാപ്പാനോട്, ചക്കനോടെ പോയി ഇന്ന് സിനിമയൊന്നും കാണണ്ടേ? ആ അത് വന്ന ക്ഷീണമായിരിക്കൂലേ, പോയി കിടന്നതായിരിക്കും. 12 മണിക്ക് മറ്റേതും കണ്ടിട്ട് ഉമ്മയും ബാപ്പയും പങ്ങന്മാരെല്ലാം അതും ഉറങ്ങി. രാവിലെ 2-3 മണിയാവുമ്പോ മോന്റെ റൂമിൽ ലൈറ്റ്. ഉമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ മോൻ്റെ റൂമിൽ ലൈറ്റ്. എന്തായിരിക്കും സംഭവം? മെല്ലെ പോയി നോക്കുമ്പോൾ മോൻ ഉറങ്ങിയിട്ടില്ല. ബാപ്പാനോട് പോയിട്ട് പറഞ്ഞു, മോൻ എന്തു പറ്റി സാറ്? എന്തു ചെയ്തു? എവിടെ പോയില്ല? ജിന്നെങ്ങാനും കൂടിയോ? ഏതെങ്കിലും കബ്രിസ്ഥാൻ പള്ളിയിലെങ്ങാനും പോയി കിടന്നിട്ട് വല്ലതും കണ്ട് പേടിച്ചോ? എന്താ സംഭവം? നീ ഇറങ്ങാതിരിക്ക, നേരത്തെ ഉറങ്ങിയത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റായിരിക്കും ബാപ്പാൻ്റെ വക കമാൻഡ്. ഉമ്മക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉമ്മ ശ്രദ്ധിച്ച് കേട്ടു മോന്റെ റൂമിൽ എന്തൊക്കെയോ ശബ്ദ കേൾക്കണത്. ബാതിൽപാളികൾക്കിടയിലൂടെ ഉമ്മ ശ്രദ്ധിച്ചു. രാത്രി 3 മണിയായിട്ടുള്ളൂ. അപ്പൊ മോൻ ഇബാദത്തിലാണ്, ദുആയിലാണ്. എന്താണ് ദുആ? ഏ അല്ലാ, എൻ്റെ ഉമ്മാനോട് കരുണ കാണിക്കണേ അല്ലാ, എൻ്റെ ബാപ്പാനോട് കരുണ കാണിക്കണേ അല്ലാ, എൻ്റെ പെങ്ങന്മാരോടും എൻ്റെ അനുജനോടും കരുണ കാണിക്കണേ അല്ലാ, ഞാൻ അവരോട് ദയ കാണിക്കണേ അല്ലാ, 5 വക്കത്ത് നിസ്കരിക്കാൻ പോലും എൻ്റെ ഉപ്പയും ഉമ്മയും തയ്യാറാകുന്നില്ല, നീ തോഫി കൊടുക്കണേ പഠിച്ചവനെ, കഴിഞ്ഞു പോയതെല്ലാം നീ മാപ്പാക്കണേ അല്ലാ, വരാനിരിക്കുന്ന നല്ല അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. മോൻ്റെ ദുആ കേൾക്കുന്ന ആര്? ഉമ്മ. ഉമ്മാൻ്റെ മനസ്സെന്തോ ഒരു പന്തികേട്. എന്ത് പറ്റി മോന്? എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ മാറിയിട്ടുണ്ട് എൻ്റെ മോൻ. രാവിലെ ബാങ്ക് കൊടുത്തപ്പോൾ അപ്പോഴേക്കും ഉമ്മ പോയിട്ട് കിടന്നു. ബാങ്ക് വിളി കേട്ട ഉടനെ തന്നെ മോൻ എഴുന്നേറ്റു. ബാപ്പാനെയും ഉമ്മാനെയും വിളിക്കാൻ തോന്നി. അപ്പം മോൻ്റെ മനസ്സിൽ, വേണ്ട, സിദ്ദീഖ് സാറ് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്ന ബാപ്പാനെയും ഉമ്മാനെയും വിളിക്കരുത്, അത് അപകടമാണ്, അതുകൊണ്ട് വേണ്ട, കലാവുന്നതിന് മുമ്പ് വിളിക്കാം, ഞാൻ പോയിട്ട് വരട്ടെ പള്ളിയിൽ, പക്ഷെ അനുജനെ വിളിക്കാം, അപ്പുറത്തെ റൂമിൽ കയറി അനുജനെ വിളിച്ച് വാടാ നമുക്ക് പള്ളിയിലേക്ക് പോവാം. ജീവിതത്തിൽ ആദ്യമായി ആ വീട്ടിൽ നിന്ന് രണ്ടാൾ പള്ളിയിലേക്ക്, ആചാര മക്കള്. പള്ളിയിൽ പോയി സുബിസ്കരിച്ച് പെട്ടെന്ന് വന്നു, കാരണം കലാവുന്നതിന് മുമ്പ് ഉമ്മാനും ഉപ്പാനും ഒന്ന് വിളിക്കണം, അതോടെ പറയണം. വന്നു, ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വാതിന് മുട്ടി, ഉമ്മ ഉമ്മ, സൂര്യൻ ഉദിക്കാനായി, ഉമ്മ എഴുന്നേൽക്കും, ഉമ്മ സുബിസ്കരിക്കണം, കള്ളായ വലിയ ശിക്ഷയാണ് ഉമ്മ, നമസ്കാരം വലിയ വിഷയമാണ് ഉമ്മ, സിദ്ദീഖ് സാറ് പഠിപ്പിച്ചത് ഐ ടി ഈമാനല്ല. ഇല്ല സുഹൃത്തുക്കളെ, ഐ ടി ഈമാൻ കൊണ്ട് ഇത് പഠിക്കൂല.
ജീവിതത്തിന് മൂന്നാമത്തെ വയസ്സിൽ എൽ കെ ജി കൊണ്ടുപോയി ചേർത്തതാ. 33 വയസ്സായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഒന്നും നേടിയിട്ടില്ല. എന്ത് നേടി? 30 കൊല്ലം പഠിപ്പിച്ചിട്ട് എന്ത് നേടി? മൂന്നാമത്തെ വയസ്സിൽ എൽ കെ ജി കൊണ്ടുപോയി ചേർത്തതല്ലേ? ഇപ്പൊ 30 വയസ്സായില്ലേ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? തല നിരച്ചില്ലേ? ഇപ്പോഴും പഠിക്കുക. ഡിഗ്രി, ഡിഗ്രിക്ക് ശേഷം ഡിഗ്രി, അതിനുശേഷം ഡിഗ്രി. എന്നിട്ട് 30 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടൊരു ജോലി. ഏത് ജോലി? ഭാര്യ മക്കൾക്ക് കഞ്ഞി കാച്ചി കൊടുക്കാൻ ഒരു ജോലി. അതേ ഉള്ളൂ. 30 കൊല്ലം പഠിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താ? ഭാര്യ മക്കൾക്ക് കഞ്ഞി കാച്ചി കൊടുക്കാൻ വേണ്ടി ഒരു ജോലി. എവിടെ പോയാലും ചിലപ്പോ 1, 2, 3, 10 ലക്ഷം ശമ്പളം കിട്ടുമായിരിക്കും. എത്ര ശമ്പളം കിട്ടിയാലും എന്താ വേണ്ടത് എല്ലാവർക്കും അറിയാലോ. എത്ര ശമ്പളം കിട്ടിയാലും ജീവിക്കാൻ എന്താ വേണ്ടത് എല്ലാവർക്കും അറിയാലോ. എത്ര ശമ്പളം കിട്ടിയാലും തൂറാനുള്ള ക്ലോസറ്റ് എത്ര ലഭിച്ചുള്ളൂ? 10 ലക്ഷം ശമ്പളം ഒരു സ്വർണത്തിന് ക്ലോസ് ഉണ്ടാക്കാൻ പറ്റുമോ? തീർന്നു. 3 ദിവസം സിദ്ദീഖ് സാർ ഒന്നിച്ചു പോയിട്ട് അപ്പള്ളി നപ്പള്ളിയിലേക്ക്, അപ്പള്ളി നപ്പള്ളിയിലേക്ക്. അപ്പോഴേക്കും പാതിരാക്കൻ 3 മണിക്ക് എഴുന്നേറ്റിട്ട് അല്ല എന്റെ ഉമ്മാന്റെ കണ്ണ കാണിക്കണേ അല്ല എന്ന് ഈ കുഞ്ഞിന്റെ മനസ്സിന് മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് സഹോദര ഇമാം പഠിപ്പിക്കൽ. മൂസാറബിക്ക് തൂരിസിലായി വെച്ച് പഠിച്ച പഠിപ്പിക്കൽ റൈറ്റ് ഈമാനല്ല, അത് പ്രാക്ടിക്കൽ ഈമാനാ. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ശബ്ദം, ഞാനാണ് അല്ലാഹ്, അനല്ലാഹ്, ഞാൻ അല്ലാഹാണ്. ആര് പറഞ്ഞത്? മൂസ നബി കേൾക്കുക, തുലിസിലായി നിൽക്കൂ മൂസ, ഞാൻ അല്ലാഹാണ്. അല്ലാഹ്, അതെ, ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച അല്ലാഹ്. ആ അല്ലാഹാണോ എന്നോട് സംസാരിക്കുന്നത്? ഷുഐബ് നബിയിൽ ഞാൻ പഠിച്ച അല്ലാഹ്, ആ അല്ലാഹാണോ എന്നോട് സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും നോക്കാം. ബാക്കി എന്താ നമുക്ക് ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞിട്ട് പറയാം. അള്ളാഹു ഇൽമിൽ ബർക്കത്തും അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. മഗ്രിബ് നമസ്കരിച്ച ഉടനെ തന്നെ കയറി വരെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത് അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ഇത്